ജനമേ, നിങ്ങൾക്ക് കഷ്ടം. നിങ്ങൾ ശാപത്തിലേക്കാണ് ജനിച്ചത്. മരണത്തിലും ശാപമാണ് നിങ്ങളുടെ വിധി. പൊടിയിൽ നിന്ന് വന്നവൻ പൊടിയിലേക്ക് മടങ്ങുന്നു. ദൈവഭയമില്ലാത്തവൻ ശാപത്തിൽ നിന്ന് നാശത്തിലേക്ക് പോകുന്നു. ശരീരനാശത്തെ പ്രതി മനുഷ്യർ ബലപ്പിക്കുന്നു. എന്നാൽ പാപികളുടെ പേര് പോലും മാഞ്ഞു പോകും. സത്യത്തിൽ ശ്രദ്ധാലുമായിരിക്കുക. 1000 സ്വർണ നിക്ഷേപങ്ങളെക്കാൾ അത് അക്ഷയമാണ്. നല്ല ജീവിതത്തിന്റെ ദിനങ്ങൾ പരിമിതമത്രേ. എന്നാൽ സൽകീർത്തി ശാശ്വതവും. കുഞ്ഞുങ്ങളെ, ഉപദേശങ്ങൾ പാലിച്ച് സമാധാനത്തിൽ വർത്തിക്കുവൻ. നിഗൂഢ ജ്ഞാനവും അജ്ഞാത നിധിയും നിഷ്പ്രയോജനമാണ്. വിഡിത്തം മറച്ചു വെക്കുന്നവൻ വിജ്ഞാനം കോപനം ചെയ്യുന്നവനേക്കാൾ ഭേദമാണ്. അതിനാൽ എന്റെ വാക്കുകളെ ആദരിക്കുക. എല്ലാത്തിനെയും കുറിച്ച് ലജ്ജിക്കുന്നത് നന്നല്ല. എല്ലാവരും എല്ലാം ശരിക്കും വിലയിരുത്തുന്നുമില്ല. ലജ്ജിക്കേണ്ടവ ഇവയാണ്. പിതാവിന്റെയോ മാതാവിന്റെയോ മുമ്പിൽ അച്ഛന്മാർഗിയായിരിക്കുക. പ്രഭുവിന്റെയോ ഭരണാധികാരിയുടെയോ മുമ്പിൽ വ്യാജം പറയുക. ന്യായാധിപന്റെയോ വിധിയാളന്റെയോ മുമ്പിൽ തെറ്റ് ചെയ്യുക. ജനത്തിന്റെയോ സമൂഹത്തിന്റെയോ മുമ്പിൽ തിന്മ പ്രവർത്തിക്കുക. സ്നേഹത്തിന്റെയോ പങ്കാളിയുടെയോ മുമ്പിൽ അനീതി പ്രവർത്തിക്കുക. സ്വന്തം സ്ഥലത്ത് നിന്ന് മോഷ്ടിക്കുക. ഇവയെല്ലാം ലജ്ജാകരമാണ്. ദൈവത്തിന്റെ വിശ്വസ്തയുടെയും ഉടമ്പടിയുടെയും മുമ്പിൽ ലജ്ജാവരതനാകുക. ഭക്ഷണ അവസരങ്ങളിൽ സ്വാർത്ഥ താല്പര്യം കാണിക്കുന്നതിലും ക്രയവിക്രയങ്ങളിൽ കാപട്യം കാണിക്കുന്നതിലും പ്രത്യഭിവാദനം ചെയ്യാതിരിക്കുന്നതിലും കുലടയെ അഭിലാഷപൂർവ്വം നോക്കുന്നതിലും ബന്ധുവിന്റെ അഭ്യർത്ഥന നിരസിക്കുന്നതിലും അന്യന്റെ ഓഹരിയോ സമ്മാനമോ അപഹരിക്കുന്നതിലും അന്യന്റെ ഭാര്യയെ ദുർമോഹത്തോടെ നോക്കുന്നതിലും അവന്റെ രാസികമായി ബന്ധപ്പെടുന്നതും ലജ്ജിക്കുക. അവളുടെ കിടക്കയെ സമീപിക്കരുത്. സ്നേഹിതന്മാരും ഭാഗം നടത്തി ഹർഷമായ സംസാരത്തിന്റെ പേരിൽ ലജ്ജിക്കുക. ദാനം ചെയ്തിട്ട് കുട്ടി ഘോഷിക്കാതിരിക്കുക. പരദോഷങ്ങൾ ആവർത്തിക്കുന്നതിലും രഹസ്യം വെളിപ്പെടുത്തുന്നതിലും ലജ്ജിക്കുക. അപ്പോൾ ഉചിതമായ ലജ്ജയായിരിക്കും നിന്റെ. എല്ലാവരും നിന്നെ ഇഷ്ടപ്പെടുകയും ചെയ്യും. താഴെ പറയുന്ന കാര്യങ്ങളിൽ നീ ലജ്ജിക്കുകയോ മറ്റുള്ളവരെ ഭയന്ന് പാപം ചെയ്യുകയരുത്. അത്യുന്നതന്റെ നിയമം, അവിടുത്തെ ഉടമ്പടി, അപരാധനെ കുറ്റം വിധിക്കുക. പങ്കാളിയും സഹയാത്രികനുമായി കണക്ക് തീർക്കുക. സ്നേഹിതരുടെ പിതൃസ്വത്ത് വിഭജിക്കുക. കൂടുതലോ കുറവോ പോലെ വരാതെ അളവിലും തൂക്കത്തിലും സൂക്ഷ്മത കാണിക്കുക. കച്ചവടത്തിന് ലാഭം നേടുക. കുട്ടികൾക്ക് നല്ല ശിക്ഷണം നൽകുക. ദുഷ്ടനായ ദാസന് തക്ക ശിക്ഷ കൊടുക്കുക. ഇവയൊന്നിലും നീ ലജ്ജിക്കേണ്ട. ഭവിഷ്യതയായ ഭാര്യയെ നിലക്കി നിർത്തുന്നതിൽ നന്ന്. അനേകർ ഉള്ളിടത്ത് സാധനങ്ങൾ പൂട്ടി സൂക്ഷിക്കുന്നതും നന്ന്. എല്ലാ ഇടപാടുകളിലും കണക്ക് വയ്ക്കണം. ക്രയവിക്രയങ്ങളിൽ രേഖ സൂക്ഷിക്കണം. അജ്ഞനെയോ വിഡ്ഢിയെയോ ചെറുപ്പക്കാരുമായി ചണ്ട കൂടുന്ന വൃദ്ധനെയോ ഉപദേശിക്കുന്നതിൽ ലജ്ജിക്കേണ്ടാവും. അപ്പോൾ നീ അറിവുള്ളവനാണെന്ന് വ്യക്തമാവുകയും എല്ലാവരും നിന്നെ അംഗീകരിക്കുകയും ചെയ്യും. മകൾ സ്വയമറിയാതെ തന്നെ പിതാവിനെ ജാഗരൂകതയുള്ളവനാക്കുന്നു. അവളെ കുറിച്ചുള്ള വിചാരം അവന്റെ നിദ്ര അപകരിച്ചു കളയുന്നു. യൗവനത്തിൽ അവൾ വിവാഹിതയാകുമോ എന്നും വിവാഹത്തിന് ശേഷം അവൾ ഭർത്താവിന് അഹിതയാകുമോ എന്നും ഓർത്ത് ആകുലനാകുന്നു. കന്യകയായിരിക്കുമ്പോൾ അവൾ കളങ്കിതയും പിതൃഭവനത്തിൽ വെച്ച് ഗർഭിണിയുമാകുമോ എന്ന് ഭയപ്പെടുന്നു. ഭർത്തൃമതിയെങ്കിൽ അവിശ്വസ്തയോ പന്തിരയോ ആകുമോ എന്നും ശങ്കിക്കുന്നു. ദുശാഠ്യകാരിയായ പുത്രിയെ കർശനമായി സൂക്ഷിക്കുക. അല്ലെങ്കിൽ അവൾ പിന്നെ ശത്രുക്കളുടെ പരിഹാസം മാത്രവും ജനമധ്യ അപമാനിതനുമാക്കും. സമൂഹത്തിന്റെ മുമ്പിൽ നിനക്ക് ലജ്ജിക്കേണ്ടി വരും. ആരുടെയും ആകാര ഭംഗി നോക്കിയിരിക്കരുത്. സ്ത്രീകളുടെ ഇടയിൽ ഇരിക്കുകയും വരുത്. വസ്ത്രത്തിൽ നിന്നും കീടങ്ങൾ എന്ന പോലെ സ്ത്രീയിൽ നിന്നും ദുഷ്ടത വരുന്നു. സ്ത്രീയുടെ നന്മയേക്കാൾ ഭേദമാണ് പുരുഷന്റെ ദുഷ്ടത. സ്ത്രീയാണ് ലജ്ജയും അപമാനവും വരുത്തുന്നത്. ഞാനിപ്പോൾ കർത്താവിന്റെ പ്രവർത്തികളെ അനുസ്മരിക്കുകയും ഞാൻ കണ്ടത് പ്രഘോഷിക്കുകയും ചെയ്യും. കർത്താവിന്റെ പ്രവർത്തികൾ വചനം വഴി നിർവഹിക്കപ്പെടുന്നു. സൂര്യൻ തന്റെ കിരണങ്ങൾ കൊണ്ട് എല്ലാ വസ്തുക്കളെയും കടാക്ഷിക്കുന്നു. കർത്താവിന്റെ മഹത്വം എല്ലാ സൃഷ്ടികളിലും നിറഞ്ഞിരിക്കുന്നു. കർത്താവിന്റെ വിസ്മയനീയമായ പ്രവർത്തികൾ അവിടുത്തെ വിശുദ്ധന്മാർക്ക് പോലും ആ വർണ്ണനീയമാണ്. പ്രപഞ്ചം മുഴുവൻ തന്റെ മഹത്വത്തിൽ നിലകൊള്ളാൻ വേണ്ടി സർവശക്തനായ കർത്താവ് സ്ഥാപിച്ചതേ ശ്രേവ. അവിടുന്ന് ആര്യയുടെ അഗാധത്തെയും മനുഷ്യഹൃദയങ്ങളെയും പരിശോധിച്ച് അവരുടെ നികൂഢതകൾ ഗ്രഹിക്കുന്നു. അറിയേണ്ടതെല്ലാം അവിടുന്ന് അറിയുന്നു. കാലത്തിന്റെ സൂചനകൾ അവിടുന്ന് നിരീക്ഷിക്കുകയും ചെയ്യുന്നു. ഭൂതവും ഭാവിയും അവിടുന്ന് പ്രഖ്യാപിക്കുന്നു. നിഗൂഢ രഹസ്യങ്ങൾ അവിടുന്ന് രേഖപ്പെടുത്തുന്നു. ഒരു ചിന്തയും അവിടുത്തെ അജ്ഞാതമല്ല. ഒരു വാക്കും കർത്താവിനും അറിഞ്ഞിരിക്കുന്നില്ല. അവിടുത്തെ ജ്ഞാനത്തിന്റെ മഹിമകൾ അവിടുന്ന് ക്രമീകരിച്ചിരിക്കുന്നു. അവിടുന്ന് അനാദി മുതൽ അനന്തത വരെ സ്ഥിതി ചെയ്യുന്നു. ഒന്നും കൂട്ടാനോ കുറയ്ക്കാനോ സാധിക്കുകയില്ല. അവിടുത്തേക്ക് ഉപദേശകരെയും ആവശ്യമില്ല. അവിടുത്തെ പ്രവർത്തികളിൽ എത്ര അഭികാമ്യം, അവ കാഴ്ചയ്ക്ക് എത്ര അതീക്തമാണ്. അവയെല്ലാം എന്നേക്കും ജീവിക്കുകയും നിലനിൽക്കുകയും ചെയ്യുന്നു. സ്വധർമ്മത്തോട് വിശ്വസ്തു പുലർത്തുന്നു. എല്ലാ വസ്തുക്കളും ജോഡികളായി ദുർഗങ്ങളായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ഒന്നും അപൂർണമല്ല. ഒന്ന് മറ്റൊന്നിന് പൂരകമാണ്. അവിടുത്തെ മഹത്വം ദർശിച്ച ആർക്കെങ്കിലും മതി വരുമോ? തെളിഞ്ഞ ആകാശവിധാനം സ്വർഗീയ ഔന്നത്തിന്റെ അഭിമാനമാണ്. സ്വർഗം എത്ര മഹനീയ ദൃശ്യമാണ്! അത്യുന്നതിന്റെ സൃഷ്ടി എത്ര വിസ്മയവാഹമാണെന്ന് ഉദിച്ചുയരുന്ന സൂര്യൻ പ്രഘോഷിക്കുന്നു. മധ്യാഹ്നത്തിൽ അത് ഭൂമിയെ വരട്ടുന്നു. അതിന്റെ അത്യുഗ്രമായ ചൂട് സഹിക്കാൻ ആർക്ക് കഴിയും? ചൂള ജലിപ്പിക്കുന്നവൻ എരിയുന്ന ചൂടിൽ ജോലി ചെയ്യുന്നു. സൂര്യനാകട്ടെ അതിന്റെ മൂന്നിരട്ടി ചൂടിനാണ് പർവ്വതങ്ങളെ ദഹിപ്പിക്കുന്നത്. അത് അഗ്നിശരങ്ങൾ ചൊരിയുന്നു. ഉജ്ജ്വല രശ്മികൾ കൊണ്ട് കണ്ണഞ്ചിക്കുന്നു. ഇതാ സൃഷ്ടിച്ച കർത്താവ് ഉന്നതനാണ്. അവിടുത്തെ കൽപ്പനയിൽ അത് ഗതിവേഗം കൂട്ടുന്നു. യഥാസമയം സ്വതം അനുഷ്ഠിക്കാൻ ചന്ദ്രനെയും ഓടുന്ന സൃഷ്ടിച്ചു. കാലം നിർണയിക്കാനും ശാശ്വതമായ അടയാളമായിരിക്കാനും തന്നെ ഉത്സവ ദിനങ്ങൾ ചന്ദ്രനെ നോക്കി നിർണയിക്കുന്നു. പൂർണതയിലെത്തിയിട്ട് ക്ഷയിക്കുന്ന വെളിച്ചമാണത്. അത്ഭുതകരമായി വളരുന്ന ചന്ദ്രക്കലയെ അടിസ്ഥാനമാക്കി മാസങ്ങൾക്ക് പേര് നൽകുന്നു. ആകാശ സൈന്യങ്ങളുടെ പ്രകാശ ഗോപുരമാണത്. നക്ഷത്രങ്ങളുടെ ശോഭാകാശത്തിന്റെ സൗന്ദര്യമാകുന്നു. കർത്താവിന്റെ ഉന്നതങ്ങളിൽ മിന്നിത്തിളങ്ങുന്ന അലങ്കാര നിരയും പരിശുദ്ധന്റെ കൽപ്പനയാൽ അവ യഥാസ്ഥാനം നിലകൊള്ളുന്നു. അവ ഒരിക്കലും കണ്ണു ചിമ്മുന്നില്ല. ശോഭയാൽ അരകുറ്റ മഴവില്ലിനെ നോക്കി അതിന്റെ സൃഷ്ടാവിനെ സ്തുതിക്കുവിൻ. മനോഹരമായ ശാപം കൊണ്ടത് ആകാശത്തെ വലയം ചെയ്യുന്നു. അത്യുന്നതിന്റെ കരങ്ങളാണ് അത് കുലച്ചിരിക്കുന്നത്. അവിടുന്ന് തന്റെ കൽപ്പനയാൽ ഹിമവാദം അയക്കുന്നു. തന്റെ വിധിയുടെ മിന്നൽ പിണറുകളെ സ്വരിപ്പിക്കുന്നു. അങ്ങനെ സംഭരണശാലകൾ തുറന്ന് മേഘങ്ങൾ പക്ഷികളെ പോലെ പറക്കുന്നു. തന്റെ മഹത്വത്താൽ അവിടുന്ന് മേഘങ്ങളെ ഒരുമിച്ച് കൂട്ടി ആലിപ്പഴങ്ങളായി നുറക്കുന്നു. അവിടുന്ന് പ്രത്യക്ഷപ്പെടുമ്പോൾ പർവ്വതങ്ങൾ വിറകൊള്ളുന്നു. അവിടുന്ന് ഇച്ഛിക്കുമ്പോൾ തെക്കൻ കാറ്റ് വീശുന്നു. മേഘകർജനം കൊണ്ട് അവിടുന്ന് ഭൂമിയെ ശാസിക്കുന്നു. വടക്കൻ കാറ്റ് ചുഴലിക്കാറ്റും കൊണ്ട് ശാസിക്കുന്നു. പറന്നിറങ്ങുന്ന പക്ഷികളെ പോലെ അവിടുന്ന് മഞ്ഞ് വിതറുന്നു. വെട്ടുക്കളി പറ്റം പോലെ അവ ഇറങ്ങി വരുന്നു. അതിന്റെ വെണ്മ കണ്ണഞ്ചിക്കുന്നതാണ്. അത് വീഴുന്നത് കണ്ട് മനസ്സ് വിസ്മയഭരിതമാകുന്നു. അവിടുന്ന് ഭൂമിയിൽ പോലെ തുഷാരം വിതറുന്നു. മുറയുമ്പോൾ അത് കൂട്ടമുൾ പോലെയാകുന്നു. തണുത്ത വടക്കൻ കാറ്റ് വീശ് ജലോപരിതലം മഞ്ഞുകട്ടിയാകുന്നു. ജലാശയങ്ങളുടെ മുകളിൽ അത് പൊങ്ങിക്കിടക്കുകയും ജലം അതിനെ പടച്ചിട്ട പോലെ അണിയുകയും ചെയ്യുന്നു. പർവ്വതങ്ങൾ ചൂടുകൊണ്ട് ദഹിക്കുകയും മരുഭൂമി വളരുകയും വരളുകയും സസ്യങ്ങൾ അട്ടി കൊണ്ടുന്ന പോലെ വാടിക്കരയുകയും ചെയ്യുന്നു. എന്നാൽ മൂടൽ മഞ്ഞ് എല്ലാറ്റിനെയും അതിവേഗം സുഖപ്പെടുത്തുന്നു. മഞ്ഞ് പ്രത്യക്ഷമാകുമ്പോൾ ചൂട് ചമ്മിച്ച ഉന്മേഷമുണ്ടാകുന്നു. മധ്യകാലത്ത് നിശ്ചലമാക്കി അവയിൽ ദ്വീപുകൾ പ്രദർശിച്ചത് അവിടുന്ന് നിശ്ചയമാണ്. സമുദ്രസഞ്ചാരികൾ അതിലെ അപകടങ്ങളെ പറ്റി സംസാരിക്കുന്നു. നാം അത് കേട്ട് അസാധാരണവും അത്ഭുതകരവുമായ സൃഷ്ടികൾ അതിലുണ്ട്. എല്ലാത്തരം ജീവജാലങ്ങളും അതികായങ്ങളായ സമുദ്ര സത്വങ്ങളും അതിലുണ്ട്. സ്വന്തം ശക്തിയാൽ അവിടുന്ന് ലക്ഷ്യം പ്രാപിക്കുന്നു. അവിടുത്തെ വചനത്താൽ എല്ലാം നിശ്ചിതമാർഗത്തിൽ ചരിക്കുന്നു. എത്ര പറഞ്ഞാലും മുഴുവനാകുകയില്ല. എല്ലാറ്റിന്റെയും സാരമിതാണ്. അവിടുന്നാണ് സർവവും. അവിടുത്തെ പ്രകീർത്തിക്കാൻ എവിടെ നിന്നാണ് നമുക്ക് ശക്തി ലഭിക്കുക? എല്ലാ സൃഷ്ടികളെയും കാൽ അവിടുന്ന് ഉന്നതമാണ്. കർത്താവ് ഭയവും ഭക്തിയും ജനിപ്പിക്കുന്നു. അവിടുന്ന് അത്യുന്നതനും അവിടുത്തെ ശക്തി അത്ഭുതകരവുമാണ്. എല്ലാ കഴിവും ഉപയോഗിച്ച് കർത്താവിനെ സ്തുതിക്കുവിൻ. അവിടുന്ന് അതിനും ഉപരിയാണ്. സർവശക്തിയോടും കൂടെ അവിടുത്തെ പുകഴ്ത്തുവിൻ. തളർന്നു പോകരുത്. എത്ര പുകഴ്ത്തിയാലും പരിധിയിലെത്തുകയില്ല. ആരവിടുത്തെ കണ്ടിട്ടുണ്ട്? ആർക്ക് അവിടുത്തെ വർണ്ണിക്കാൻ കഴിയും? ആർക്ക് അവിടുത്തെ വേണ്ട വിധം പുകഴ്ത്താൻ കഴിയും? ഇവയേക്കാൾ മഹത്തായ നിരവധി കാര്യങ്ങൾ നമുക്ക് അജ്ഞാതമായി വർത്തിക്കുന്നു. അവിടുത്തെ ഏതാനും സൃഷ്ടികൾ മാത്രമേ നാം ദർശിച്ചിട്ടുള്ളൂ. എല്ലാം സൃഷ്ടിച്ചതായ കർത്താവാണ്. തന്റെ ഭക്തർക്ക് അവിടുന്ന് ജ്ഞാനം പ്രദാനം ചെയ്യുന്നു. ദൈവമേ ദൈവം യോഗ്യമാകുന്നു. ബാധക്ഷമോ
പരിശുദ്ധ്യം സ്തുതി ആദുതലേഖം തന്നെ ആമീൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമായ നാമത്തിൽ മനോഹരവരവാലിരിക്കുന്നവനുമായ സ്തുതി. പ്രിയക ദൈവത്തിന്റെ നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ശ്രദ്ധാസനത്തിന്റെ ആഭിമുഖ്യത്തിൽ ബുധനാഴ്ച തോറും നടത്തി വരുന്ന അനുഗ്രഹീതമായ ഈ പ്രാർത്ഥന കൂട്ടായ്മയിലേക്ക് എല്ലാ വാത്സല്യ സഹോദരങ്ങളെയും ഈശ്വരന്റെ നാമത്തിൽ സ്വാഗതം ആശംസിക്കുന്നു. പ്രത്യേകമായിട്ട് ഇതിന് മുമ്പിൽ നിന്നുകൊണ്ട് മുന്നേറ്റം നയിക്കുന്ന സമശക്തനെ സ്തുതിക്കുകയും ആരാധിക്കുകയും വന്ദിക്കുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് ഈ പ്രാർത്ഥന വേണ്ട രീതിയിൽ ശ്രദ്ധ കൊടുക്കുകയും അങ്ങേയായിട്ട് നയിക്കുകയും ചെയ്യുന്ന ഇടവകയുടെ വസ്ത്രാപുലത്ത തിരുവനത്ത് തിരുവയുടെ സാന്നിധ്യം ഇന്ന് ഉണ്ടാവുന്നതല്ല. കടന്നു തിരുമേനി പള്ളികളിലായിട്ട് സന്ദർശിക്കാനായിട്ട് മറ്റു സ്ഥലങ്ങളിലായി പോയിരിക്കുകയാണ്. എങ്കിൽ തന്നെയും തിരുമേനിയുടെ നിർദ്ദേശങ്ങളൊക്കെയും ഈ പ്രാർത്ഥനയ്ക്ക് വളരെ ഒരു ഫലവത്താണ്. തിരുമേനിയുള്ള സ്നേഹാദരവോടുകൂടി സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ തന്നെ ഈ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന വിവിധ വൈദികര് പല സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുകയും നല്ല അഭിപ്രായങ്ങൾ പറയുകയും രോഗികൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എല്ലാ വന്നിയരായ വൈദിക സഹോദരങ്ങളെയും വളരെ സ്നേഹത്തോടും ആദരവോടും കൂടെ ഈ പ്രാർത്ഥന കൂട്ടായ്മയിലേക്ക് സ്വാഗതം ആശംസിക്കട്ടെ. ഇന്ന് തിരുവചന ശുശ്രൂഷ നിർവഹിക്കാൻ തക്കവണ്ണം പ്രത്യേകമായിട്ട് സന്തോഷത്തോടുകൂടി ഏറ്റിരിക്കുന്നത് ചിക്കാഗോ സെന്റ് തോമസ് പള്ളി വികാരിയായിരിക്കുന്ന ബഹുമാനിയനായ സാം ജോസഫ് അച്ഛനാണ്. അച്ഛന് പല അവസരങ്ങളിലും ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുകയും നല്ല സഹകരണവും ശ്രേഷ്ഠമായ ദൂതം തന്നെ നമ്മളെ ധന്യമാക്കിയിട്ടുണ്ട്. ഇന്നും അച്ഛന്റെ സാന്നിധ്യം ഈ പ്രാർത്ഥനയിൽ ഉണ്ടാകുന്നു എന്നുള്ളത് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ്. എല്ലാവരുടെയും പേരിൽ പ്രിയപ്പെട്ട ഹാമച്ചനെ സ്നേഹ ആദരവോടുകൂടി ഈ പ്രാർത്ഥന കൂട്ടായ്മയിലേക്ക് സ്വാഗതമാണ്. വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ പ്രാർത്ഥന ശ്രദ്ധിക്കുകയും അനുഗ്രഹം പ്രാപിക്കുകയും സഹായ സാധനം നൽകുകയും ചെയ്യുന്ന എല്ലാ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും ഈ പ്രാർത്ഥനയിലേക്ക് വളരെ സ്നേഹ ആദരവോടുകൂടി സ്വാഗതം ആശംസിക്കുന്നു. ഇപ്പോഴും അടമലയിലെ സന്തോഷത്തിന്റെ നേതൃത്വത്തിൽ കൂടിയിരിക്കുന്ന സഹോദരങ്ങൾ ചേർന്ന് ഇപ്പോഴ് ഗാനം ആരംഭിക്കും. അതിനെ തുടർന്ന് ശുശ്രൂഷ ആരംഭിക്കുന്നതായി.
സുവിശേഷ ഗീതങ്ങളിലെ 29-ാമത്തെ ഗീതം ചേർന്ന് പാടാം. ഞാൻ വാതിലാകുന്നു എന്നരുളിയ കർത്താവ് തങ്കലേക്ക് നമ്മെ ആകർഷിക്കുന്നു. നമ്മുടെ ഹൃദയങ്ങളെ തുറന്ന് ദൈവത്തെ സ്വീകരിക്കുവാനും ദൈവ വഴികളിൽ കൂടെ നടക്കുവാനും നമുക്ക് ഇടയാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ചേർന്ന് പാടാം വാ യേശുവിങ്കൽ വാ. പാഠപുസ്തകത്തിലെ 29-ാമത്തെ ഗീതം.
വാ നീ യേശുവിങ്കൽ വാ, നിൻ ഹൃദയത്തിലവനിടം താം, നിൻ ഹൃദയത്തിലവനിടം താം. മനുഷ്യരിൽ ദൈവ ഭയമില്ല, ഭൂവിൽ മനുഷ്യർക്കു സമാധാനമില്ല. മനുഷ്യരിൽ ദൈവ ഭയമില്ല, ഭൂവിൽ മനുഷ്യർക്ക് ആർക്കോ സമാധാനമില്ല. മനുഷ്യർമേൽ ദൈവം തന്റെ കോപം വരാൻ നേരമായെന്നോർത്തു വന്നിടുക. മനുഷ്യർമേൽ ദൈവം തന്റെ കോപം വരാൻ നേരമായെന്നോർത്തു വന്നിടുക. വാങ്ങിയേറ്റുവിങ്കൽ ഹൃദയത്തിലവനിടം താ നിൻ ഹൃദയത്തിലവനിടം താരുമ്പോൾ നീ എന്തു കൊണ്ടുവന്നു ഇനി പോകുമ്പോൾ നീ എന്തു കൊണ്ടുപോകും വരുമ്പോൾ നീ എന്തു കൊണ്ടുവന്നു ഇനി പോകുമ്പോൾ നീ എന്തു കൊണ്ടുപോകും എങ്ങനെ നീ ഈ ലോകത്തിൽ വന്നു ഇനി എങ്ങനെ ഈ ലോകത്തിൽ പോകും എങ്ങനെ നീ ഈ ലോകത്തിൽ വന്നു ഇനി എങ്ങനെ ഈ ലോകത്തിൽ പോകും േറ്റുവിങ്കൽ വാ ഹൃദയത്തിലവനിടം താൻഹൃദയത്തിലവനിടം താതിമാനെ ഓർത്തിടുന്ന ദൈവം വീണ്ടും നീതിമാനായി വന്നിടുമേ വാഴ് നീതിമാനെ ഓർത്തിടുന്ന ദൈവം വീണ്ടും നീതിമാനായി വന്നിടുമേ വാനിൽ ആവി നിന്നെ വിളിക്കുന്നു താതൻ നിന്റെ പാപം വിട്ടു വന്നിടുക വേഗം ആവി നിന്നെ വിളിക്കുന്നു താതൻ നിന്റെ പാപം വിട്ടു വന്നിടുക വേഗം വാദിയേറ്റുവിങ്കൽ വാ നിൻ ഹൃദയത്തിലവനിടം താ നിൻ ഹൃദയത്തിലവനിടം താ വാദിയേറ്റുവിങ്കൽ വാ
നമുക്ക് പ്രാർത്ഥിക്കാം. പാർക്കുമോ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. അതുകൊണ്ടേക്കും തന്നെ ആമീൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 വിവരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും ഒരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാവുന്നു വിവരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാവുന്നു, ബലവാനെ നീ പരിശുദ്ധനാവുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാവുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുത്തിറങ്ങിയപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാവുന്നു, ബലവാനെ നീ പരിശുദ്ധനാവുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാവുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുസ്തുറങ്ങിയപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാവുന്നു, ബലവാനെ നീ പരിശുദ്ധനാവുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാവുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുസ്തുറങ്ങിയപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ അവസ്ഥാനവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, കൃഷ്ണതാവേ നിനക്ക് സ്തുതി. പാപികൾ അതിന്റെ അടിയാരോട് കരുണ ചെയ്യുന്ന മിശിഹരാജാവേ നിനക്ക് സ്തുതി. പാർക്കുമോ സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ ഒരു നാം പരിശുദ്ധപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ വിശ്വസ്വർഗത്തെ പോലെ ഭൂമിയിലും ആകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം തരണമേ, ഞങ്ങളുടെ കടക്കാരുടെ ഓടി ക്ഷമിക്കുന്നത് പോലെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെയോ ദുഷ്മന്ത്രം ഞങ്ങളെ രക്ഷിച്ചോളണമേ. ഞങ്ങളുടെ നാൾ രാജ്യ ശക്തി മഹത്വവും നേക്ക് നനക്കുള്ളതാകുന്നു. ആമീൻ. ഉപ പറഞ്ഞ പറയവേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോടുകൂടെ നീ സ്ത്രീകളുമായിട്ട് പെട്ടവളാകുന്നു. നിന്റെ വയറ്റിൽ ഫലമായ നമ്മുടെ കർത്താവായ ശിവശീലമായിട്ട് പെട്ടവനാകുന്നു. സുഖമാണ് നീ പറയാമേ തമ്പുരാന്റെ അമ്മേ. ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും മരണസമയത്തിലും നീ നമ്മളോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമീൻ.
സത്യവാനായ പിതാവേ, ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി ലോകത്തിലേക്ക് നിന്റെ പുത്രനെ അയച്ചതിനാൽ നിനക്ക് സ്തുതി. സത്യവാനായ പുത്ര, നിന്റെ ശിഷ്യന്മാരുടെ മേൽ നിന്റെ പരിശുദ്ധ റൂഹായി അയച്ചതിനാൽ നിനക്ക് സ്തുതി. പരിശുദ്ധ റൂഹ സ്വർഗരാജ്യത്തെ പ്രസംഗിക്കുന്നതിന് സ്ലീഹന്മാരെ വഴി കാണിച്ചതിനാൽ നിനക്ക് സ്തുതി. മൂന്ന് അഗ്നുമാകളോടും ഏക സാരാംശത്തോടും കൂടിയവനും ലോകങ്ങളുടെ സൃഷ്ടാവും സകലത്തിന്മേലും അധികാരിയുമായ ദൈവമേ നിനക്ക് സ്തുതി. ജീവനുള്ള യേശുമസിഹ നിന്റെ പിതാവിനോടും നിന്റെ പരിശുദ്ധ റൂഹായോടും കൂടെ എന്നേക്കും നിനക്ക് സ്തുതി. നിന്റെ രൂപത്തിൽ നീ ഞങ്ങളെ സൃഷ്ടിച്ചതിനാൽ നിനക്ക് സ്തുതി. ജീവൻ നൽകുന്നതിന്റെ മരണത്താൽ നീ ഞങ്ങളെ രക്ഷിച്ചതിനാൽ നിനക്ക് സ്തുതി. ഞങ്ങളുടെ ബലഹീന വർഗത്തെ നീ ഏറ്റം കാത്തുകൊണ്ടതിനാൽ നിനക്ക് സ്തുതി. നീ ഏറ്റം ഹീനപ്പെട്ടതിനാൽ നിനക്ക് സ്തുതി. സ്ലീഹന്മാർക്ക് സഹോദരനായി തീരുകയും വഴിയിൽ അവരോട് കൂടെ നടക്കുകയും ചെയ്യത്തക്കവണ്ണം നീ ഏറ്റം വിനയപ്പെട്ടതിനാൽ നിനക്ക് സ്തുതി. നിന്റെ ശിഷ്യന്മാരെ സ്നേഹിക്കുകയും അവരെ ലോകത്തിലേക്ക് അയക്കുകയും നിങ്ങൾ പോയി സർവ്വജനങ്ങളെയും ശിക്ഷപ്പെടുത്തുവേനെന്നും ലോകാവസാനത്തോളം എല്ലായ്പ്പോഴും ഞാൻ നിങ്ങളോട് കൂടെയുണ്ടെന്നും അവരോട് കൽപ്പിക്കുകയും ചെയ്തതിനാൽ നിനക്ക് സ്തുതി. നിന്റെ സ്നേഹത്തെക്കുറിച്ച് ഞങ്ങൾ വിസ്മയിക്കുകയും നിന്റെ മനുഷ്യപ്രീതിയെക്കുറിച്ച് ഞങ്ങൾ അത്ഭുതപ്പെടുകയും ഞങ്ങളുടെ ഹൃദയകണ്ണുകൾ നിങ്ങളിലേക്ക് പതിക്കുകയും ചെയ്തുകൊണ്ട് നിന്റെ കരുണയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ താമസിക്കുകയും യാദൃശ്ചികമായി ചെന്നു ചേരുകയും ചെയ്യുന്ന എല്ലായിടത്തും ഞങ്ങൾ യാത്ര ചെയ്യേണ്ടി വരുന്ന എല്ലാ വഴികളിലും യാത്രയിലും ഞങ്ങളുടെ ആശ്വാസത്തിനും സഹായത്തിനുമായിട്ട് നിന്നെ ഞങ്ങൾക്ക് അയച്ചു തരത്തക്കോണം നിന്റെ പിതാവിനെ ഞങ്ങളോട് യോജിപ്പിക്കേണ്ടമേ. നീ ഞങ്ങളുടെ മുമ്പിൽ വഴി തെളിയിക്കുന്നവനായിരിക്കേണ്ടമേ. നിന്റെ പരിശുദ്ധ സ്ലീഹന്മാരോടുകൂടെ അറിയുന്ന പ്രകാരം നീ ഞങ്ങളോടുകൂടെ ഇരിക്കേണ്ടമേ. ഞങ്ങൾ വഴിയിൽ കൂടെ നടക്കുമ്പോൾ നിന്നെ കുറിച്ച് വിചാരിക്കുകയും സംസാരിക്കുകയും ചെയ്തുകൊണ്ട് ഞങ്ങൾ നിന്നിൽ നടക്കുമാറാകണമേ. നിന്നാൽ സകല ഉപദ്രവങ്ങളിൽ നിന്ന് ഞങ്ങൾ കാത്തുകൊള്ളപ്പെടുമാറാകണമേ. ഞങ്ങളുടെ കണ്ണുകളിൽ അന്യകാഴ്ചകളിൽ നിന്ന് നിന്നാൽ കാത്തുകൊള്ളപ്പെടുമാറാകണമേ. നിന്റെ കൃപയ്ക്ക് അനുയോജ്യമല്ലാത്ത എല്ലാ വചനങ്ങളിൽ നിന്നും ഞങ്ങളുടെ കൈകൾ അഹങ്കാരത്തോടെ നീട്ടപ്പെടാതിരിപ്പാനും നിന്നാൽ ഞങ്ങൾ കാത്തുകൊള്ളപ്പെടുമാറാകണമേ. ഞങ്ങളുടെ കാലുകൾ നിന്റെ വഴിവിട്ട് നടക്കാതെയും തിന്മയാകുന്ന കണിയിൽ ആപ്പെടാതെയും പാമ്പൂടി കൊള്ളാതെയും ദുഷ്ടജന്തുവിനാലും തേളിനാലും ഉപദ്രവിക്കപ്പെടാതെയും ദുഷ്ടമനുഷ്യരാൽ തകർക്കപ്പെടാതെയും നിന്നാൽ കാത്തുകൊള്ളപ്പെടുമാറാകണമേ. കർത്താവേ, വ്യസനം കൂടാതെ ഞങ്ങളുടെ ബോധങ്ങളെയും ഉപദ്രവം കൂടാതെ ഞങ്ങളുടെ ശരീരത്തെയും കാത്തുകൊള്ളണമേ. അനാവശ്യ കാര്യങ്ങളെ വിചാരിക്കാതെ ഞങ്ങളുടെ ബുദ്ധിയെയും ജഡമോഹങ്ങളിൽ ഉൾപ്പെട്ട് തളർന്നു പോകാതെ ഞങ്ങളുടെ മനസ്സിനെയും കാത്തുകൊള്ളണമേ. നിന്റെ മഹത്വത്തിന് ചേരാത്ത സകലത്തെയും ഞങ്ങൾ നിന്ന് ഒരിഞ്ഞു കളയണമേ. നിന്റെ കൃപയെ ഞങ്ങളിൽ പുതുതാക്കണമേ. നിന്റെ ഇഷ്ടം ചെയ്യുവാനും നിന്റെ കൂടെ നിന്റെ പിതാവിന്റെയും നിന്റെ പരിശുദ്ധ റൂഹായുടെയും അടുക്കിലേക്ക് യാത്ര ചെയ്യുവാനും നിന്റെ രാജ്യത്തിൽ അവകാശികളായിരിക്കാനും നിന്റെ കൃപയാൽ നിന്റെ കൂടെ ജീവിപ്പാനും നിന്റെ കൃപയും കരുണയും കൈക്കൊള്ളുവാനും നിന്നെയും നിന്റെ പിതാവിനെയും നിന്റെ പരിശുദ്ധ റൂഹായും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തോത്രം ചെയ്ത് മോഹത്തപ്പെടുത്തുവാനും ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ആമീൻ.
ത്രിയേക ദൈവത്തിന്റെ നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഒന്നിരായ വൈദിക ശ്രേഷ്ഠതയെ കർത്താവിലാൽ അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസികളെ, നമ്മുടെ ഈ ബുധനാഴ്ച പ്രാർത്ഥന ഏറ്റവും അനുഗ്രഹീതമായി നടക്കുന്നുള്ളത് തീർച്ചയായിട്ടും ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും വന്ദിക്കുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ധാരാളം ആളുകൾ ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുകയും അനുഗ്രഹം പ്രാപിക്കുകയും അതോടൊപ്പം തന്നെ നല്ല നിർദ്ദേശങ്ങളൊക്കെയും നൽകുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും വളരെ അനുഗ്രഹകരമായ ഒരു സംഗതിയായിട്ട് ഞാൻ കാണുകയാണ്. കഴിഞ്ഞ ദിവസം തന്നെ അവിചാരിതമായിട്ടുള്ള പള്ളിയിൽ പോയ അവസരത്തിലൊക്കെയും പ്രസ്തുതികളൊക്കെയും ഈ ബുധനാഴ്ച പ്രാർത്ഥനയുടെ പ്രാധാന്യത്തെ പറ്റിയും അതിൽ നിന്ന് ലഭിക്കുന്ന നന്മകളെ പറ്റിയൊക്കെ അവരിൽ നിന്ന് കേൾക്കാൻ ഇടയായി എന്നുള്ളത് ഞാൻ വളരെ സന്തോഷത്തോടുകൂടി സംഗ്രഹിക്കുകയാണ്. അവരൊക്കെ പറഞ്ഞു ഈ പ്രാർത്ഥനയും പ്രസംഗവും ഒക്കെയും വളരെ പ്രയോജനം ചെയ്യുന്നുണ്ട്. ജോലി സ്ഥലത്താണെങ്കിലും എവിടെയായിരുന്നെങ്കിലും ഇത് കേൾക്കുന്നത് വളരെ ഒരു സന്തോഷമാണ്, നല്ലൊരു സംരംഭമാണ് ഇങ്ങനെ പറയുകയുണ്ടായി. തീർച്ചയായിട്ടും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നയിക്കുന്നു എന്നുള്ളത് നമുക്ക് ഏറ്റവും സന്തോഷകരമായ കാര്യമാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഭദ്രാസനത്തിന്റെ കാര്യങ്ങളൊക്കെയും ഏറ്റവും അനുഗ്രഹമായി നടക്കുന്നു. കഴിഞ്ഞ ദിവസം പരിശുദ്ധ ഭാവാതിരി മനസ്സുകൊണ്ട് നമ്മുടെ ഭദ്രാസന കേന്ദ്രത്തിൽ എഴുന്നള്ളുകയും കാതോലിക്ക ദിനപ്രിയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയും നേതൃത്വം കൊടുക്കത്തക്കവണ്ണം പരിശുദ്ധ പിതാവിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ഹൂസ്റ്റണിലുള്ള എല്ലാ പള്ളികളിലും പരിശുദ്ധ പിതാവ് സന്ദർശിക്കുകയും എല്ലാ പള്ളികളിലും മുഴുവൻ ആളുകളും പരിശുദ്ധ ഭാവാതിരുവിനെ കാണുവാനും അനുഗ്രഹം പ്രാപിക്കാനും കടന്നു വന്നു എന്നുള്ളത് വളരെ സന്തോഷത്തോടുകൂടി ഓർക്കുകയും സഭയോടും അല്ലെങ്കിൽ സഭ നേതൃത്വത്തോടുമുള്ള വിശ്വാസികളുടെ സ്നേഹവും ആഴമായ ബന്ധവും ഒക്കെ പരിശുദ്ധ പിതാവിനെ നേരിട്ട് മനസ്സിലാക്കുവാൻ തക്കവണ്ണം ബോധ്യപ്പെടുവാൻ തക്കവണ്ണം ഇടയായി എന്നുള്ളത് വളരെ സന്തോഷത്തോടുകൂടി ഈ സമയത്ത് ഓർക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ തുടർന്നുള്ളത് ഒക്ടോബർ മാസം 3, 4, 5 തീയതികളിൽ ഈ ഭദ്രാസനത്തിന്റെ മർത്തമറിയ മലയാള സമാജത്തിന്റെ നേതൃത്വത്തിലുള്ള ആനുവൽ കോൺഫറൻസ് ഹ്യൂസ്റ്റൺ സെന്റ് തോമസ് ഹോസ്പിറ്റലിൽ വെച്ച് നടക്കുന്നു എന്നുള്ള പകരം പക്ഷേ എല്ലാ പള്ളികളിലും അറിയാണ്ടൊക്കെ ഓർണം അറിയിക്കാണ്ടൊക്കെ ഓർണം ഇടയാക്കിയിട്ടുണ്ട്. നല്ല ധാരാളം ആളുകൾ ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു എന്നുള്ളത് വളരെ സന്തോഷത്തോടുകൂടി ഞാൻ ഓർക്കുന്നു. വിവിധ അമേരിക്കയുടെ വിവിധ സ്ഥലത്ത് അല്ലെങ്കിൽ കാനഡ ഉൾപ്പെടെയുള്ള പള്ളികളിൽ നിന്നും ആളുകളൊക്കെ രജിസ്റ്റർ ചെയ്തു എന്നുള്ളത് വളരെ ഹരിതാർത്ഥത്തോടുകൂടി ഞാൻ ഓർക്കുകയാണ്. തീർച്ചയായിട്ടും ഈ മീറ്റിംഗ് ഒക്കെയും ഏറ്റവും അനുഗ്രഹവും ഭംഗിയായിട്ട് ഇരുവന്നക്കോളം നിങ്ങളെ എല്ലാവരുടെയും പ്രാർത്ഥനയും ആശീർവാദവും അനുഗ്രഹവും ഉണ്ടാകണം എന്നുള്ള വിനയത്തോടുകൂടി ഞാൻ അപേക്ഷിക്കുകയാണ്. വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ആളുകളെ കടന്നു വരുമ്പോൾ അവർക്ക് താമസിക്കാനും അവരുടെ മറ്റു കാര്യങ്ങളൊക്കെയും ഏറ്റവും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ അനുഗ്രഹമായി തീരുവാനത്തക്കോളം സ്നേഹാദരവോടുകൂടി അപേക്ഷിക്കുന്നു. ഇപ്പോഴ് ഇന്ന് തിരുവചന സുഹൃത്തുക്കൾ എടുത്തു കൊടുക്കാൻ തക്കവണ്ണം പ്രത്യേകമായിട്ട് ക്ഷണിച്ചിരിക്കുന്നത് ഞാൻ നേരത്തെ ഓർപ്പിച്ചതാണ് ചിക്കാഗോ സെന്റ് തോമസ് പള്ളിയുടെ വികാരിയായിരിക്കുന്ന ബഹുമാനപ്പെട്ട സാം ജോസഫ് അച്ഛനാണ്. വിവിധ സമയങ്ങളിലും അച്ഛന് ഈ പ്രാർത്ഥനയിൽ നിരന്തരമായിട്ട് സംബന്ധിക്കുകയും ആവശ്യമുള്ളപ്പോഴൊക്കെയും നല്ല ദൂരത്തൊന്ന് അച്ഛന് സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യാറുണ്ട്. അതിന്റെ എല്ലാ പ്രവർത്തനങ്ങളും വളരെ ഭംഗിയായിട്ട് നടക്കുന്നു എന്നുള്ളത് ഞാൻ വളരെ സന്തോഷത്തോടുകൂടി ഓർക്കുന്നു. പള്ളിയിലൊക്കെ ആണെങ്കിലും മറ്റു കാര്യങ്ങളിലൊക്കെയും അച്ഛന്റെ താല്പര്യവും ശ്രദ്ധയുമൊക്കെ പ്രത്യേകിച്ച് ഈ പ്രാർത്ഥനയിലൊക്കെയും അച്ഛന്റെ താല്പര്യവും ആത്മാർത്ഥയൊക്കെ പലപ്പോഴും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ഈ സമയത്ത് വിളിച്ചാലും ഒരു മടിയും കൂടാതെ ബഹുമാനപ്പെട്ട സാർ ജോസഫ് അച്ഛൻ വളരെ സന്തോഷത്തോടുകൂടി സംബന്ധിക്കുകയും നല്ല നിർദ്ദേശങ്ങളും ഉപദേശങ്ങളൊക്കെ നൽകുന്നു. പ്രത്യേകിച്ച് പ്രാർത്ഥിക്കാനൊക്കെയും അച്ഛന്റെ സാന്നിധ്യം പലപ്പോഴും ഉണ്ടാവാറുണ്ട്. വളരെ സ്നേഹത്തോടുകൂടി പ്രിയപ്പെട്ട സാർ ജോസഫിന് ഈ പ്രാർത്ഥന കൂട്ടായ്മയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. ഇപ്പോഴ് അരമനയിൽ കൂടിയിരിക്കുന്ന വിശ്വാസികൾ ചേർന്ന് അവർ ഗീതമാലിക്കും. അതിനുശേഷം ബഹുമാനപ്പെട്ട സാർ ജോസഫ് അച്ഛന് പ്രസംഗത്തിന് കൊടുക്കുന്നതായിരിക്കും.
ദൈവ സാന്നിധ്യബോധം നമ്മുടെ ഭാരങ്ങളിലും പ്രയാസങ്ങളിലും ആകുലതകളിലുമൊക്കെ നമുക്ക് ആശ്വാസം നൽകുന്നതാണ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നമുക്ക് ചേർന്ന പാഠപുസ്തകത്തിലൊരു ഗീതം ആലപിക്കാം. എത്ര സൗഭാഗ്യമേ, എത്ര സന്തോഷമേ, ക്രിസ്തീയ ജീവിതത്തിന്റെ സന്തോഷത്തെയും നന്മയെയും ദൈവസാന്നിധ്യത്തിന്റെ കൃപയെയും നമ്മെ ഓർമ്മപ്പെടുത്തുന്നതായ ഈ ഗീതം നമുക്ക് ചേർന്ന് പാടാം. എത്ര സൗഭാഗ്യമേ, എത്ര സന്തോഷമേ. എത്ര സൗഭാഗ്യമേ, എത്ര സന്തോഷമേ, ക്രിസ്തീയ ജീവിതം ഭൂമിയിൽ ഇത്ര നല്ലവനാം, ഇത്ര വല്ലഭനാം, യേശു ദൈവമായുള്ളതിനാൽ. എത്ര സൗഭാഗ്യമേ, എത്ര സന്തോഷമേ, ക്രിസ്തീയ ജീവിതം ഭൂമിയിൽ ഇത്ര നല്ലവനാം, ഇത്ര വല്ലഭനാം, യേശു ദൈവമായുള്ളതിനാൽ. നല്ല സ്നേഹിതനായി, നല്ല പാലകനായി ഇല്ല യേശുവെ പോലൊരുവൻ.
നല്ല സ്നേഹിതനായി നല്ല പാലകനായി ഇല്ല യേശുവെ പോലൊരുവൻ. ഏതു നേരത്തിലും ഏതു കാര്യത്തിലും വല്ലവൻ വേറെ ആരുമില്ല. ഏതു നേരത്തിലും ഏതു കാര്യത്തിലും വല്ലവൻ വേറെ ആരുമില്ല. എത്ര സൗഭാഗ്യമേ എത്ര സന്തോഷമേ ക്രിസ്തീയ ജീവിതം ഭൂമിയിൽ. ഇത്ര നല്ലവനാം ഇത്ര വല്ലഭനാം യേശു ദൈവമായുള്ളതിനാം. ഇത്ര നല്ലവനാം ഇത്ര വല്ലഭനാം യേശു ദൈവമായുള്ളതിനാൽ. ക്രൂശിന്റെ പാതയിൽ പോയിടാം ധൈര്യമായി ക്ലേശങ്ങൾ ഏറെ വന്നിടിലും. ക്രൂശിന്റെ പാതയിൽ പോയിടാം ധൈര്യമായി ക്ലേശങ്ങൾ ഏറെ വന്നിടിലും. ശാശ്വത പാറയാം യേശുവിൽ കണ്ടിടും. ശാശ്വത പാറയാം യേശുവിൽ കണ്ടിടും ആശ്വാസത്തിന്റെ പൂർണതയും. എത്ര സൗഭാഗ്യമേ എത്ര സന്തോഷമേ ക്രിസ്തീയ ജീവിതം ഭൂമിയിൽ. ഇത്ര നല്ലവനാം ഇത്ര വല്ലഭനാം യേശു ദൈവമായുള്ളതിനാൽ. ഇത്ര നല്ലവനാം ഇത്ര വല്ലഭനാം യേശു ദൈവമായുള്ളതിനാൽ. ഭാരങ്ങൾ വന്നാലും കണ്ണുനീർ വന്നാലും നഷ്ടങ്ങൾ നേടിലും. ഭാരങ്ങൾ വന്നാലും കണ്ണുനീർ വന്നാലും നഷ്ടങ്ങൾ ഏറെ വന്നിടിലും. ശ്രേഷ്ഠനാമേശുവിൽ കൃപയുള്ളതിനാൽ സൃഷ്ടിതാവിങ്കലാശ്വസിക്കും. ശ്രേഷ്ഠനാമേശുവിൽ കൃപയുള്ളതിനാൽ സൃഷ്ടിതാവിങ്കലാശ്വസിക്കും. എത്ര സൗഭാഗ്യമേ എത്ര സന്തോഷമേ ക്രിസ്തീയ ജീവിതം ഭൂമിയിൽ. ഇത്ര നല്ലവനാം ഇത്ര വല്ലഭനാം യേശു ദൈവമായുള്ളതിനാ. ഇത്ര നല്ലവനാം ഇത്ര വല്ലഭനാം യേശു ദൈവമായുള്ളതിനാ.
ഹലോ അച്ഛാ.
ഹലോ
ആ അച്ഛാ, താമസം കേറിയില്ലല്ലോ അല്ലേ?
ഹലോ മനോജ്.
ആ ഒരു കാര്യം അച്ഛാ, ഒരു പാട്ടൂടെ പാടാം. ഞാൻ അച്ഛനെ കോണ്ടാക്ട് ചെയ്തോണ്ടിരിക്കുക. അച്ഛനേക്ക് ഒന്ന് ഫോൺ യൂസ് ചെയ്യുന്നതിലും ഒരു പാട്ടൂടെ പാടാമെങ്കിലും അച്ഛനെ കയറിക്കോ കേട്ടോ. അച്ഛനെ കോണ്ടാക്ട് ചെയ്തോളാം. അച്ഛനെ വിളിച്ചിരുന്നു, പക്ഷെ ഫോൺ അച്ഛൻ യൂസ് ചെയ്യുന്നത് നമ്പർ മാറി കാര്യം. ഒരു പാട്ടൂടെ പാടി.
സുവിശേഷങ്ങളിലെ 28-ാമത്തെ ഗീതം നമുക്ക് പാടാം. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനെയും. അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം എന്നും എപ്പോഴും നമ്മോട് കൂടെയുണ്ടെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ശ്രേഷ്ഠ ഗീതം നമുക്ക് ചേർന്ന് പാടാം. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനെയും. യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനെയും. അബ്രഹാമിൻ ദൈവം ഇസഹാക്കിൻ ദൈവം
യാക്കോബിൻ ദൈവമെന്നും കൂടെയുള്ളതാൽ, അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവമെന്നും കൂടെയുള്ളതാൽ, സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. ലോകത്തിൻ ദൃഷ്ടിയിൽ ഞാൻ ഒരു ഘോഷനായി തോന്നിയാലും, ദൈവത്തിൻ ദൃഷ്ടിയിൽ ഞാൻ എന്നും ശ്രേഷ്ഠനായി മാറിയിടുന്നു. ദൈവത്തിൻ ദൃഷ്ടിയിൽ ഞാൻ എന്നും ശ്രേഷ്ഠനായി മാറിയിടുന്നു. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവമെന്നും കൂടെയുള്ളതാൽ, അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവമെന്നും കൂടെയുള്ളതാൽ, സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. ഒന്നിനെ കുറിച്ചിരിയും എനിക്കാകുല ചിന്തയില്ല, ജീവമന്നവൻ എന്നെ ക്ഷേമമായി പാലിക്കുന്നു. ജീവമന്നവൻ എന്നെ ക്ഷേമമായി പാലിക്കുന്നു. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവമെന്നും കൂടെയുള്ള
ദൈവം,
ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവമെന്നും കൂടെയുള്ള സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. മനുഷ്യരിലാശ്രയമോ ഇനി വേണ്ട നിശ്ചയമാ, ദൈവത്തിലാശ്രയമോ അത് ഒന്നാണെനിക്ക് ഭയം. ദൈവത്തിലാശ്രയമോ അത് ഒന്നാണെനിക്ക് ഭയം. ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവമെന്നും കൂടെയുള്ളതാൽ, അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവമെന്നും കൂടെയുള്ളതാൽ, സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും.
ർത്താവോട് കൊണ്ടോളം പ്രിയപ്പെട്ട ഹാമത്തിന് വള്ളത്തിനെ ഫാദറോടുകൂടി സ്വാഗതം ആശംസിക്കുന്നു.
ഏക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് സ്തുതി. ക്രിസ്തുയേശുവിലെ ഏറ്റവും ബഹുമാനരായ വലിയ ശ്രേഷ്ഠരെ, സഹോദരി സഹോദരങ്ങളെ, സന്തോഷവും സമാധാനം നിറഞ്ഞ ഈ ബുധനാഴ്ചയുടെ പ്രഭാവത്തിൽ നിങ്ങൾക്ക് ഏവർക്കും ക്രിസ്തുയേശുവിന്റെ സന്നിധാനത്തിൽ എന്റെ സ്നേഹവന്ദനം. വളരെ ചുരുങ്ങിയ ഒരു ധ്യാനം നടത്താൻ മാത്രമാണ് ഈ സമയം ഞാൻ ആഗ്രഹിക്കുന്നത്. വിശുദ്ധ വേദപുസ്തകത്തിൽ ഏറ്റവും സുപരിചിതമായ ഒരു ഭാഗം, അതിന്റെ ഒന്ന് രണ്ട് ചെറിയ ചിന്തകൾ നിങ്ങളും ഒന്നിച്ച് രാവിലെ പങ്കുവെക്കാമെന്ന് ആഗ്രഹിക്കുകയാണ്. ശുദ്ധമുള്ള മത്തായി സുലിഹയുടെ സുവിശേഷം 14-ാമത്തെ അധ്യായം, അതിന്റെ 13-21 വരെയുള്ള ഭാഗം നമുക്ക് ഏവർക്കും വളരെ സുപരിചിതമായ ഒരു ഭാഗമാണ്. കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു ചെയ്ത ഒരു വലിയ അത്ഭുതം, 5 അപ്പം കൊണ്ട് 5000 പുരുഷന്മാരെയും മറ്റുള്ളവരെയും പോഷിപ്പിച്ച ഒരു സംഭവം. മറ്റുള്ള മൂന്ന് പുസ്തകങ്ങളിലും വ്യത്യസ്തങ്ങളായിട്ടുള്ള വിവരണം ഈ ഒരു സംഭവ അത്ഭുതത്തിനെ കുറിച്ച് നൽകിയിട്ടുണ്ട്. ഇതിനെ ആസ്പദമാക്കി ഒന്ന് രണ്ട് ചിന്തകൾ പങ്കുവെക്കാമെന്ന് മാത്രം ആഗ്രഹിക്കുകയാണ്, ദൈവത്തിൽ ശരണപ്പെടുകയാണ്. ഇങ്ങനെ ഒരു അവസരം തന്ന ദൈവ കൃപയെ ഓർത്തുകൊണ്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. ദൈവസേനത്തിലെ തലകളോ വണങ്ങി നാം ഇരിക്കുന്ന ഈ സമയം ഈ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും എത്രയോ കോടിക്കണക്കിന് ജനങ്ങൾ വിവിധങ്ങളായിട്ടുള്ള പ്രയാസങ്ങളിലും മരണത്തിന്റെ താഴ്വരയിലും ദുഃഖത്തിലും രോഗത്തിന്റെ കെടുതിയിലുമൊക്കെ കടന്നു പോകുന്നു. സന്തോഷമായ ദൈവസ്ഥാനത്തിൽ ദൈവകൃപയ്ക്ക് വേണ്ടി തല വണങ്ങി ഇരിക്കുവാൻ തന്ന ആ വലിയ കൃപയെ സ്തുതിച്ചുകൊണ്ട് ദൈവസ്ഥാനത്തിൽ നമുക്ക് അല്പസമയം ചെലവിടാം. ഈ ഭാഗമൊക്കെ വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു 5000 പുരുഷന്മാരെ തൃപ്തരാക്കി എന്നുള്ളതാണ്. എന്നാൽ സൂക്ഷിച്ചു നോക്കുവാണെങ്കിൽ നമുക്കറിയാമല്ലോ, വേദപുസ്തകം നമുക്ക് കണ്ണടച്ച് വിശ്വസിക്കാം. മറ്റുള്ളൊരു പത്രോ റിപ്പോർട്ടോ ഒരു ന്യൂസ് ചാനൽ റിപ്പോർട്ടോ പോലെയല്ല. 5000 പുരുഷന്മാരെ തൃപ്തരാക്കി എന്ന് പറയുമ്പോൾ അവരോട് ചേർന്നുള്ള കുടുംബങ്ങളെ കൂടെ നമ്മൾ കണക്കിലെടുക്കുമ്പോൾ, അവരുടെ ഭാര്യമാരെ കുഞ്ഞുങ്ങളെ ഒക്കെ കൂട്ടി നമ്മൾ കണക്കിലെടുക്കുമ്പോൾ ഏകദേശം 20,000 അല്ലെങ്കിൽ 25,000 ജനങ്ങളോളം ഈ വിജനമായ സ്ഥലത്ത് യേശുവിന്റെ വചനം കേൾക്കുവാനായിട്ട് കൂടിയിരുന്നു എന്ന് നമുക്ക് ഊഹിക്കാം. തീർച്ചയായിട്ടും അങ്ങനെയെങ്കിൽ ഒരു വലിയ പുരുഷാരത്തിന്റെ സന്നിധിയിലാണ് കർത്താവ് ഈ അത്ഭുതം പ്രവർത്തിക്കുന്നത്. ഈ ഭാഗമൊക്കെ വായിക്കുമ്പോൾ നമുക്കറിയാം കർത്താവിന്റെ വചനം കേൾക്കുവാനുള്ള ആത്മഭാരത്തോടുകൂടി ആത്മസന്തോഷത്തോടും കൂടി ദൈവവചനത്തിന് വേണ്ടി കാതോർത്തുകൊണ്ട് അവന്റെ പിന്നാലെ കാൽനടയായിട്ട് വന്ന ഒരു വലിയ ജനതതി അവർ യേശുവിന്റെ വചനത്തിൽ മുഴുകിയിരുന്ന് സന്തോഷിച്ചിരുന്നു കഴിഞ്ഞപ്പോൾ കർത്താവ് അവരുടെ ശാരീരികമായിട്ടുള്ള ആവശ്യങ്ങളെ കുറിച്ച് ചിന്തിക്കുകയും അവന് അവരെ കുറിച്ച് ഭാരമുണ്ടാവുകയും അവർക്ക് ഭക്ഷണം കൊടുക്കുവാനായിട്ട് ആഗ്രഹിക്കുകയും ചെയ്യുകയാണ്. അപ്പോഴാണ് തന്റെ ശിഷ്യ സമൂഹത്തിനോട് ഈ ജനത്തിനൊക്കെയും ഭക്ഷണം കൊടുക്കുവാനായിട്ട് കർത്താവ് ആവശ്യപ്പെടുന്നത്. നമുക്കറിയാമല്ലോ എന്ത് സാധ്യതയാണ് ഈ മരുഭൂമിയിലുള്ളത്. വിജനമായ ഒരു സ്ഥലം, എത്ര പണം മുടക്കിയാലും ഈ രാത്രിയുടെ നിമിഷങ്ങളിൽ ഇത്രയും പേർക്ക് ഭക്ഷണം ഉണ്ടാവുകയില്ല. കടം വാങ്ങിയാൽ പോലും ഒന്നും ചെയ്യുവാനായിട്ട് പറ്റുകയില്ല. ഭക്ഷണം ഉണ്ടാക്കുവാൻ സമയമില്ല. അതിനുള്ളൊരു സാധ്യതയില്ല. അതിനുള്ള സാമഗ്രികൾ അവിടെ ഇല്ല. ഈ വിജനമായ സ്ഥലത്ത് ഒരിക്കലും പെട്ടെന്ന് ഇത്രയും പേർക്ക് ഭക്ഷണം കൊടുക്കുവാനായിട്ട് കഴിയുകയില്ല. ചുരുക്കം പറഞ്ഞാൽ വചന ശുശ്രൂഷ കഴിഞ്ഞപ്പോൾ കർത്താവ് കാണുന്നത് തന്റെ മുമ്പിൽ ആത്മനിറവോടുകൂടി ഇരിക്കുന്ന ജനത്തിന്റെ ഒട്ടിയ വയറാണ്. വിശന്നു തളർന്ന ശരീരങ്ങളെ കണ്ട കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറയാണ് അവരെ സഹായിക്കുവാനായിട്ട്. എന്നാൽ ഒരു രീതിയിലും ഈ ജനത്തിന് ഭക്ഷണം നൽകി സഹായിക്കുവാനായിട്ട് കഴിയാത്ത ഒരു നേതൃത്വത്തിനാണ് നമ്മൾ ഇവിടെ കാണുന്നത്. എന്നാൽ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. ഈ ജനം ഭക്ഷണമില്ലാതെ വിശന്നു തളർന്നിരിക്കുമ്പോൾ എല്ലാവരും അവരുടെ വിശപ്പ് മാത്രം കാണുമ്പോൾ നമ്മുടെ കർത്താവ് അതിനപ്പുറമായിട്ടൊരു വലിയ കാര്യം കൂടി അവൻ കാണുന്നുണ്ട്. ഏതാണ്ട് 20,000 ജനം വയറു നിറച്ച് ഭക്ഷണം കഴിച്ച് സംതൃപ്തരായി എന്തൊക്കെ വിട്ടു പോകുന്ന ഒരു ചിത്രം കർത്താവിന്റെ മനസ്സിലുണ്ട്. എവിടെ തിരിഞ്ഞു നോക്കുമ്പോഴും ഇല്ല ഇല്ല എന്നുള്ളൊരു മറുപടിയിൽ ഒരു സാഹചര്യത്തിൽ നമ്മുടെ കർത്താവ് മാത്രം സമൃദ്ധിയുടെ ഒരു ഉത്സവം മനസ്സിലവൻ കാണുന്നുണ്ട്. അടുത്ത നിമിഷം എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാല്ലോ. ഏത് രാജ്യത്ത് എന്ത് സംഭവിക്കും, ആരൊക്കെ വാഹനാപകടത്തിൽ കൊല്ലപ്പെടും, എവിടെ യുദ്ധമുണ്ടാകും, ഏത് കെട്ടിടം ഇടിഞ്ഞു വീഴും, എവിടെ അഗ്നിബാധ ഉണ്ടാകും, ഒന്നും നിശ്ചയമില്ലാത്തൊരു ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ കർത്താവിന് അവന്റെ മുമ്പിൽ സകലവും വെളിപ്പെട്ടിരിക്കുകയാണ്. ലാസറിനെ തനിയാണെന്ന് കർത്താവിനോട് അറിയിച്ചു. പക്ഷെങ്കിൽ കർത്താവ് അവിടെ പോകുന്നില്ല. കാരണം എല്ലാ സാധ്യതകളും ഇല്ലാതാകുമ്പോഴാണ് കർത്താവ് അവിടെ പോകുവാനായിട്ട് ഒരുങ്ങിയിരിക്കുന്നത്. മരിച്ച നിമിഷം ശരീരത്തിന് മൃതശരീരത്തിന് ചൂടുള്ള നിമിഷം കർത്താവ് അവിടെ ചൊല്ലുന്നില്ല. 4 ദിവസം കഴിയുമ്പോൾ മൃതശരീരം അഴുകി തുടങ്ങി. ഇനി ആരും അവനെ ഉയർപ്പിക്കണമെന്ന് ആവശ്യപ്പെടുകയില്ല. ആരും അവനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെടുകയില്ല. അങ്ങനെ വിചാരിക്കുകയോ ചെയ്യാത്ത ഒരു സമയത്തിനൊരു മുഹൂർത്തത്തിന് വേണ്ടി കാത്തിരിക്കുന്ന കർത്താവ്, അഴുകിയ മൃതശരീരത്തിന് പൊതുജീവൻ നൽകുന്ന കർത്താവ്, എല്ലാ സാഹചര്യങ്ങളും ഇല്ലാതാകണം. വെള്ളത്തിൽ ഒരുവനെ വീണാൽ കർത്താവ് ഉടനെ എടുക്കുകയില്ല. വെള്ളത്തിൽ വീണ വേദന മുങ്ങിച്ചെത്തു കഴിയുമ്പോഴാണ് കർത്താവ് അവന് ജീവൻ കൊടുക്കുന്നത്. രണ്ടു മൂന്ന് പ്രാവശ്യമെങ്കിലും അവനെ മുക്കിയതിനു ശേഷം മാത്രമേ കർത്താവ് ഉയർത്തിക്കൊണ്ട് വരികയുള്ളൂ. ഈ ഒരു സംഭവത്തിലേക്ക്, അത്ഭുതത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ നമുക്കറിയാമല്ലോ, കർത്താവ് ശിഷ്യന്മാരോട് ചോദിക്കുന്നു, നിങ്ങളുടെ പക്കൽ എന്തുകൊണ്ട് എന്ന് ചോദിക്കുന്നു. ബുദ്ധിമാനായിരിക്കുന്ന ഫിലിപ്പോസ് ഒരു കണക്ക് കൂട്ടിയിട്ട് കർത്താവിനോട് പറയുന്നു, കർത്താവെ 200 നാണയം കൊണ്ട് അപ്പം വാങ്ങിച്ചാൽ ഇത്രയും ജനത്തിന് മതിയാവുകയോ എന്ന് ചോദിക്കുകയാണ്. ഈ ഭാഗം വായിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഫിലിപ്പോസിന്റെ കയ്യിൽ 200 നാണയം അല്ലെങ്കിൽ 200 പണമുണ്ട് എന്ന് നമ്മൾ വിചാരിച്ചേക്കാം. പക്ഷെങ്കിൽ ഫിലിപ്പോസിന്റെ കയ്യിൽ 200 നാണയമില്ല. ഫിലിപ്പോസ് ഒരു കണക്ക് കൂട്ടി എന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇവരെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഫിലിപ്പോസിനോട് കർത്താവ് മറുപടി ഒന്നും പറയുന്നില്ല. കാരണം കർത്താവ് മറ്റുള്ള മറുപടിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. മറ്റുള്ള ശിഷ്യന്മാർ പറയുന്നതും കേൾക്കുവാൻ കാത്തിരിക്കുകയാണ്. ഫിലിപ്പോസ് കണക്കുകൂട്ടുമായിട്ട് കർത്താവിന്റെ അടുത്ത് വന്ന കണക്കുകൾ നിർത്തിവെച്ചു. 200 രൂപ കൊണ്ട് ഒരു പക്ഷെങ്കിലും വണ്ണ കാപ്പിയ പോലും വാങ്ങിച്ചു കൊടുക്കുവാനായിട്ട്, അല്പം പോലും എടുക്കുവാനായിട്ട് തികയില്ല എന്ന് അവൻ അറിഞ്ഞു. പക്ഷെങ്കിൽ ആ സമയത്താണ് അത്ഭുതത്തിന്റെ ഒരു വലിയ രഹസ്യം തുറക്കപ്പെടുന്നത്. അത്ഭുതത്തിന്റെ ഒരു വലിയ താക്കോല് തുറക്കപ്പെടുകയാണ്. ഒരു രീതിയിലും പരിഹാരമില്ല എന്ന് കണ്ടിരുന്നിടത്ത് അന്ത്രയോസ് യേശുവിന്റെ അടുക്കൽ വന്നിട്ട് അന്ത്രയോസ് പറയുകയാണ്, ഇവിടെ ഒരു ബാലകനുണ്ട്, അവന്റെ കയ്യിൽ 5 അപ്പവും 2 മീനുമുണ്ട്, അവൻ എന്റെ പക്കലുണ്ട് എന്ന് പറയുകയാണ്. ചുരുക്കം പറഞ്ഞാൽ ഫിലിപ്പോസ് 200 നോ പറയുമ്പോൾ അന്ത്രയോസ് യേശുവിനോട് 5 യേസ് ആണ് പറയുന്നത്. ഒന്നാമതായിട്ട് അന്ത്രയോസ് കർത്താവിനോട് പറയുന്നു, ഒരു ബാലകനുണ്ട്, ഒരു ബാലനുണ്ട് എന്ന് പറയുന്നു. രണ്ടാമതായിട്ട് പറയുന്നു, അവന്റെ കയ്യിൽ 5 ഏത്തപ്പമുണ്ട്. മൂന്നാമതായിട്ട് അവന്റെ കയ്യിൽ 2 മീനുണ്ട്. നാലാമതായിട്ട് പറയുന്നു, അവൻ തരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. അഞ്ചാമതായിട്ട് പറയുന്നു, അവൻ ഇവര് എന്റെ അരികിലുണ്ട് എന്ന് പറയുകയാണ്. അപ്പോൾ വിശ്വാസത്തോടുകൂടിയാണ് അന്ത്രയോസ് ഈ ബാലനും അവന്റെ കയ്യിലുള്ള അപ്പവുമായിട്ട് യേശുവിന്റെ അടുക്കിലേക്ക് വരുന്നത്. ഫിലിപ്പോസിനോട് മറുപടി പറയാതിരുന്ന കർത്താവ് അന്ത്രയോസിനോട് മറുപടി പറയുകയും അന്ത്രയോസിന്റെ കയ്യിൽ നിന്ന് അപ്പം തന്റെ കരങ്ങളിലേക്ക് ഏറ്റുവാങ്ങുകയും ചെയ്യുകയാണ്. നമുക്കറിയാമല്ലോ, 20,000 വരുന്ന ഒരു ജനത്തിന് ഭക്ഷണം കൊടുക്കുവാനുള്ള ഒരു മുടക്കം മുതൽ എന്ന് പറയുന്നത് ഈ കൊച്ചു ബാലന്റെ കയ്യിലിരിക്കുന്ന 5 അപ്പവും 2 മീനും മാത്രമാണ്. പലപ്പോഴും നമ്മൾ ഇടവക തലത്തിലും ഭദ്രാസന തലത്തിലും സഭാതലത്തിലും ഭവനത്തിലും സമൂഹത്തിലുമെല്ലാം പല കാര്യങ്ങൾക്കും അനേകം കണക്കുകൾ കൂട്ടുന്നുണ്ട്. നമ്മുടെ കണക്കുകൾ ഒരു പക്ഷെങ്കിൽ ഒരിക്കലും എങ്ങും എത്താണ്ടിരിക്കുന്നുണ്ടായിരിക്കാം. എന്നാൽ ഒരു കണക്കുകൂട്ടലും ഇല്ലാതെ കയ്യിലിരിക്കുന്നത് കൊടുക്കുമ്പോൾ സർവ കണക്കുകളും ശരിയാക്കി തീർന്ന ഒരു കർത്താവ് നമുക്കുണ്ട് എന്നുള്ള വിശ്വാസം നമുക്കുണ്ട്. യേശു കണക്കിലൂടെയല്ല നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത്, കർത്താവ് വിശ്വാസത്തിലൂടെയാണ് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത്. വിശ്വാസത്തിന്റെ മുകളിലാണ് അവൻ പ്രവർത്തിക്കുന്നത്. ബുദ്ധിയുടെ കണക്കിന്റെ പുറത്ത് ദൈവം ഒരിക്കലും പ്രവർത്തിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് നമുക്കറിയാമല്ലോ, ഫിലിപ്പോസ് 200 നാണയത്തിനെ കുറിച്ച് പറയുമ്പോൾ കണക്കിൽ വളരെ തെറ്റമുണ്ടായിരുന്ന യൂദ, ആ സംഘത്തിന്റെ രാശരായിരുന്ന യൂദ ഒരു മറുപടി പറഞ്ഞില്ല. കാരണം ഏതെങ്കിലും രീതിയിൽ ഫിലിപ്പോസ് പറഞ്ഞ കണക്ക് തെറ്റായിരുന്നുവെങ്കിൽ യൂദ ഇടപെടുമായിരുന്നു. ഈ യൂദയാണ് ഒരിക്കലും ഒരു സ്ത്രീ അതിശ്രേഷ്ഠമായുള്ള ഏറ്റവും വലിയ ശ്രേഷ്ഠമായിട്ടുള്ള തൈലവുമായി യേശുവിന്റെ സന്നിധിയിൽ വന്ന് അവന്റെ കാൽക്കലത് ഒഴിക്കുമ്പോൾ യൂദ പറയുന്നുണ്ട്, 200 നാണയം കിട്ടും, അതുകൊണ്ട് പാപങ്ങൾക്ക് സഹായിക്കാൻ പോലും എന്ന് പറയുന്നുണ്ട്. ചുരുക്കം പറഞ്ഞാൽ യൂദയ്ക്ക് ഈ വക കാര്യങ്ങളെ കുറിച്ച് വളരെ തിട്ടമായിട്ടുള്ള കണക്കറിയാം. പക്ഷെ ഇവിടെ യൂദ ഒന്നും തന്നെ പറയുന്നില്ല. എന്നാൽ ഒരു കാര്യം നമുക്കറിയാം, കർത്താവ് ഈ സ്ത്രീ തന്റെ കാല് തൈലം ഒഴിക്കുമ്പോൾ അവനെ വിലക്കുന്നില്ല. കാരണം കർത്താവിന്റെ ശരീരം സഭയാണ്. സഭയ്ക്കുള്ളത് സഭയ്ക്കും മറ്റുള്ള കാര്യത്തിന് വേണ്ടി വേറെ നാം കണ്ടെത്തണം. പലപ്പോഴും ഇടവേക്കോ സഭയ്ക്കോ ഭദ്രാസനത്തിനോ കാതോലിക്കോ ഒക്കെ നമ്മൾ കൊടുക്കുമ്പോൾ ഇതെല്ലാത്തിനും കൂടി ആകട്ടെ എന്ന് ചിന്തിച്ചുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും ചെയ്യുന്നത്. ഈ ഒരു പ്രമാണ രീതിയുമല്ല നമുക്ക് അഭികാമ്യം. ഓരോ കാര്യത്തിനും വ്യത്യസ്തമായിട്ട് കൊടുക്കുവാൻ തന്നെ നമുക്ക് മനസ്സുണ്ടാകണം. കർത്താവിന്റെ ശരീരമായി സഭയ്ക്കുള്ളത് സഭയ്ക്കും പാവപ്പെട്ടവനെ സഹായിക്കാനുള്ളത് വേറെയുമായിട്ട് തന്നെ നാം കൊടുക്കേണ്ടിയിരിക്കുന്നു. വിശ്വാസത്തിനെ കുറിച്ചാണ് നാം ചിന്തിക്കുന്നത്. അന്ത്രയാസ് യേശു ഒരു വലിയ അത്ഭുതം ചെയ്യുമെന്നുള്ള പ്രത്യാശയോടുകൂടി പ്രതീക്ഷയോടുകൂടി വരുമ്പോൾ ഇതുപോലെ തന്നെ കർത്താവിന്റെ സന്നിധിയിലേക്ക് വന്ന ഒത്തിരി വ്യക്തിത്വങ്ങള് കാണുവാനായിട്ട് നമുക്ക് പറ്റും. ഒരിക്കല് ഒരു രക്തസ്രാവക്കാരിയായ സ്ത്രീ യേശുവിന്റെ അടുക്കൽ വന്നു. അവളുടെ ജീവിതത്തിലുണ്ടായിരുന്ന സകല സമ്പാദ്യങ്ങളും വിറ്റ് അവളുടെ വസ്തുവകളും മുഴുവനും വിറ്റ് ചികിത്സിച്ചിട്ടും ഒരു ഫലം ലഭിക്കാതെയാണ് ആ സ്ത്രീ യേശുവിന്റെ അടുക്കിലേക്ക് വരുന്നത്. അവസാനമായിട്ട് അവനാഴിയിൽ നിന്ന് വിശ്വാസം അവളെ പുറത്തെടുക്കുകയാണ്. അവൾ യേശുവിനെ കാണുവാനായിട്ട് അവളോട് സംസാരിക്കുവാനോ അല്ല യേശുവിന്റെ അടുക്കിലേക്ക് വന്നത്, അവൾ യേശുവിനെ കൈനീട്ടിത്തൊടുവാനാണ് വന്നത്. അനേകം തിക്കി തിങ്ങിയിരിക്കുന്ന ജനത്തിന്റെ മധ്യത്തിലൂടെ മുമ്പിലോട്ട് വന്ന ആരും അറിയാതെ അവൾ യേശുവിനെ തൊട്ടപ്പോൾ അവളുടെ ശരീരത്തിലൂടെ ഒരു അത്ഭുത ശക്തി കടന്നു പോകുകയാണ്. കർത്താവ് ഉടനെ തന്നെ തിരിഞ്ഞു നിന്ന് ചോദിക്കുന്നുണ്ട്, എന്നെ തൊട്ടതാരാണ് എന്നാണ് കർത്താവ് ചോദിക്കുന്നത്. എന്നെ തള്ളിയതാരാണെന്നോ എന്നെ മുട്ടിയവനാരാണെന്നോ ഒന്നും കർത്താവ് ചോദിക്കുന്നില്ല. കർത്താവ് ചോദിക്കുന്ന ഒരേ ചോദ്യം, എന്നെ തൊട്ടത് ആരാണ്? ദേവാലയത്തിലേക്ക് നാം വരാറുണ്ട് ഒരുങ്ങി. അനേകം കാര്യങ്ങൾക്ക് കാഴ്ചക്കാരാകുവാനായിട്ടാണ് പലപ്പോഴും നമ്മുടെ പോക്ക്. ഏതച്ഛനാണ് വിശുദ്ധ ബലി ചൊല്ലുന്നത്, ഹൂത്തമോ എങ്ങനെയാണ്, പാട്ടെങ്ങനെയിരുന്നു, പ്രസംഗം എങ്ങനെയിരുന്നു, ആരൊക്കെ വിരുന്നുകാര പള്ളിയിൽ ഉണ്ടായിരുന്നു എന്നൊക്കെയുള്ള അന്വേഷണങ്ങൾക്ക് വേണ്ടി വരുന്ന പലരും കൊണ്ടായിരിക്കാം. ഈ യേശുവിന്റെ ചുറ്റുമുള്ള അനേകം ജനത്തിന്റെ അനേകായിരം ജനത്തിന്റെ മധ്യത്തിൽ യേശുവിനെ തൊട്ടവർ അനേകരുണ്ട്, മുട്ടിയവർ അനേകരുണ്ട്. എന്നാൽ വിശ്വാസത്തോടുകൂടി തൊടണമെന്ന് ആഗ്രഹിച്ച് മാത്രം വരികയും അവനെ തൊടുകയും ചെയ്ത സ്ത്രീയെ കർത്താവ് തിരിച്ചറിഞ്ഞു. അതാണ് തൊടണമെന്ന് വിചാരിച്ച് നമ്മൾ യേശുവിന്റെ സന്നിധിയിലേക്ക് വന്നാൽ കർത്താവ് നമ്മളെ തിരിച്ചറിയും, നമ്മളെ സ്പർശിക്കുന്നതവൻ തിരിച്ചറിയും, അവൻ വലിയ അത്ഭുതം പ്രവർത്തിക്കും, കർത്താവിന്റെ ശക്തി നമ്മളിൽ വ്യാപരിക്കും. കർത്താവിന്റെ ശക്തി നമ്മളിലേക്ക് വ്യാപരിക്കുന്നത് നാമം കർത്താവും അറിയും എന്നുള്ളത് നാം തിരിച്ചറിയണം. ഇവിടെ അത്ഭുതത്തിനുള്ള ഒരു വലിയ മുടക്കം അതിൽ കർത്താവിന് കിട്ടി. ഇൻവെസ്റ്റ്മെന്റ് കർത്താവ് കണ്ടെത്തി. കർത്താവിന് ആവശ്യമൊരു വാക്ക് മാത്രം പറഞ്ഞാൽ മതി, ദൈവം നോക്കുകയിരിക്കുക. എന്റെ കയ്യിൽ അഞ്ചപ്പമുണ്ട്, രണ്ട് മീനുണ്ട് എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി കർത്താവ് കാത്തിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു മറുപടി ലഭിച്ചു കഴിഞ്ഞാൽ ഒരു വലിയ അത്ഭുതം നമ്മുടെ ജീവിതത്തിൽ നടക്കുവാനായിട്ട് പോകുകയാണ്. അതുകൊണ്ട് ഒരു ഉറവ ദൈവസന്നിധി തുറന്നു വെക്കുവാനായിട്ട് നമുക്ക് കഴിയണം. ഒരു വിശ്വാസത്തിന്റെ ഭാഷ നമ്മൾ മനസ്സിലാക്കണം. വിശ്വാസത്തിന്റെ വാക്കുകൾ നമ്മുടെ വായിൽ നിന്ന് വരണം. നമ്മുടെ അകലെയുള്ള വിശ്വാസം നമ്മുടെ വാക്കിൽ ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും ഒരു വലിയ അത്ഭുതം നടക്കുവാനായിട്ട് പോവുകയാണ്. ദൈവത്തിനൊക്കെ ഒരു സാധാരണക്കാരനെ പോലെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തു. അവൻ കണക്കുകൂട്ടലാണ്, എപ്പോഴും നാം കണക്കുകൂട്ടിയാണല്ലോ മുമ്പിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ അന്തരീക്ഷ കണക്ക് കൂട്ടിയില്ല. ഈ അഞ്ചപ്പവും രണ്ടു മീനും ഇത്രയും വലിയ ജനത്തിന് എങ്ങനെയോ കഴിയും, എങ്ങനെ കൊടുക്കപ്പെടുന്നൊന്നും അന്തരീക്ഷ ചിന്തിച്ചില്ല. നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട് എന്നുള്ളൊരു ചോദ്യത്തിന് കയ്യിലുള്ളത് എന്താണോ, അല്ലെങ്കിൽ തന്റെ കയ്യിൽ കിട്ടിയത് എന്താണോ, അത് മാത്രം ദൈവസേനത്തിലേക്ക് വരുന്ന അന്തരീക്ഷ. മറ്റുള്ളവർക്ക് അന്തരീക്ഷനെ കുറിച്ച് നോക്കുമ്പോൾ അവനൊരു പോഷനായിരിക്കുക, അവനൊരു മനോരോഗിയെ പോലെ കാണുന്നവരുണ്ടായിരിക്കും. കാരണം 10,000 വരുന്ന ജനത്തിന് ഈ അഞ്ചപ്പം എന്താണ്, എന്താകുമെന്ന് ചിന്തിക്കുന്നവർ കണ്ടേക്കാം. പക്ഷെങ്കിൽ അന്തരീക്ഷത്തിന്റെ ഒരു പ്രത്യേക ശുശ്രൂഷയുണ്ട്. യേശുവിന് പ്രയോജനമുള്ളവരെ കണ്ടെത്തി യേശുവിന് വലിയ അത്ഭുതം പ്രവർത്തിക്കുവാൻ യേശുവിന്റെ കരത്തിലേക്ക് കൊണ്ട് കൊടുക്കുന്ന ഒരു അന്തരീക്ഷത്തിനെയാണ് നമ്മൾ കാണുന്നത്. സത്യത്തിൽ ഈ ബാലൻ എത്ര അനുഗ്രഹിക്കപ്പെട്ടവനാണ്, അവന്റെ മാതാപിതാക്കൾ എത്ര അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ഈ അഞ്ചപ്പം രണ്ടു മീനും ഒരുക്കി പൊതിഞ്ഞിരുത്തി കൊടുത്ത അവന്റെ അമ്മ എത്ര അനുഗ്രഹിക്കപ്പെട്ടവളാണ്. അവരുണ്ടാക്കി കൊടുത്തുവിട്ടതാണ് ഈ വലിയ ജനത്തിന്റെ അനുഗ്രഹമായിട്ട് മാറുന്നത്. നമ്മൾ സ്വരൂപിച്ചു വെച്ചത് നമ്മൾ കൊടുത്തു വിടുന്നതോ ആയിട്ടുള്ളത് എന്തുമായിക്കൊള്ളട്ടെ, അത് അനേകായിരത്തിന് അനുഗ്രഹത്തിന് മുഖാന്തരമായിട്ട് മാറ്റപ്പെടണം. ഇവിടെ ഞെറുക്കുന്ന അനുഭവമാണ്, കർത്താവ് അപ്പം കരങ്ങളിൽ എടുത്ത് ഞെറുക്കുകയാണ്. കർത്താവ് അനുഗ്രഹിക്കുന്നതാണ് അവൻ ഞെറുക്കുന്നത്, അവൻ താഴ്ത്തി അനുഗ്രഹിച്ചു വരുമ്പോഴാണ് അവൻ ഞെറുക്കുന്നത്. ഞെറുക്കുന്നതിന് മുമ്പ് അവൻ അനുഗ്രഹിക്കും, അനുഗ്രഹിച്ച കരത്തോടാണ് ഞെറുക്കപ്പെടുന്നത്. അപ്പോഴാണ് അത് അനേകർക്കായിട്ട് പ്രയോജനപ്പെടുന്നത്. അതുകൊണ്ട് ഞെറുക്കപ്പെട്ടാൽ അനേക കാര്യങ്ങൾക്ക് കൊടുക്കപ്പെടുമെന്ന് നാം തിരിച്ചറിയണം. ഒരു പക്ഷേ നമ്മുടെ രൂപം മാറാം, ആകൃതി മാറാം, നമ്മുടെ വലിപ്പത്തിന് വ്യത്യാസം വരാൻ നോക്കി കഴിയുമ്പോൾ ചെറുതാക്കപ്പെടാം, സന്ദേശത്തിന്റെ അനുഭവം പോയേക്കാൻ സമൃദ്ധി കുറഞ്ഞെന്ന് വരാം, നമ്മുടെ എല്ലാ സുഖ സൗകര്യങ്ങൾക്കും വിഘാതമുണ്ടാകുന്നു വരാം. പല രീതിയിലും ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും നുറുക്കപ്പെട്ടു എന്ന് വരാം. എന്നാൽ അടിച്ച പാറയിൽ നിന്നാണ് വെള്ളം ഒഴുകുന്നത് എന്ന് നാം തിരിച്ചറിയണം. കർത്താവ് ഞെറുക്കി കഴിഞ്ഞ് ജനത്തിനെ പന്തിച്ചിരുത്തുമ്പോൾ വിളമ്പും തോറും കൂടി വരുന്ന ഒരു അനുഭവമാണ്. അതുകൊണ്ട് തീർച്ചയായും ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ എല്ലാ കണക്കുകൂട്ടലും മാറ്റിവെച്ചുകൊണ്ട് ജീവിതത്തിൽ ഒരു കണക്കുകൂട്ടലും ഇല്ലാതെ നാം വിശ്വാസത്തിൽ മാത്രം ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാനായിട്ട് ഇടയാകണം. കർത്താവിന്റെ ശിഷ്യന്മാരോട് പറയുന്നു, ശേഷിച്ച ദർശനം നഷ്ടമാകാതെ മുഴുവനും സൂക്ഷിച്ചു വെക്കുവാനായിട്ട്. കർത്താവ് വളരെ ശ്രദ്ധിക്കുകയാണ്. ഒരു ദർശനം അപ്പം പോലും ഈ ജനത്തിന് ദർശിക്കാൻ ഇല്ലാതിരുന്ന ഒരു സ്ഥലത്ത് സമൃദ്ധിയായി കഴിയുമ്പോൾ ആരും പിന്നെ ഒന്നും ഗണിക്കുകയില്ല, ആരും പിന്നെ തിരിഞ്ഞു നോക്കുകയില്ല. ശേഷിച്ച ദർശനം നഷ്ടപ്പെടുത്തുവാനായിട്ടിടയുണ്ട്. പക്ഷേ നമുക്കറിയാമല്ലോ, ഇത് ആർക്കും മുടക്ക വന്നതല്ല, അതുകൊണ്ട് ഇത് നഷ്ടപ്പെടുത്തിയേക്കാം. പക്ഷെങ്കിൽ പ്രാർത്ഥിച്ചു കിട്ടിയ നന്മയുടെ വില പ്രാർത്ഥിച്ചവന് മാത്രമേ അറിയത്തുള്ളൂ. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, ഇത് പ്രാർത്ഥിച്ച് സ്വർഗത്തിലേക്ക് നോക്കി പിതാവിന്റെ സന്നിധി നിന്ന് കിട്ടിയ അനുഗ്രഹമാണ്. അത് പ്രാർത്ഥിച്ച് നനമൊരുങ്ങി പ്രാർത്ഥിച്ച കർത്താവിന് മാത്രമേ പ്രാർത്ഥനയുടെ വില അറിയത്തുള്ളൂ. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, ഇത് പ്രാർത്ഥിച്ച് കിട്ടിയ നന്മയുടെ വില ആയതുകൊണ്ട് അത് നഷ്ടപ്പെടുത്തി കളയരുത് എന്ന് പറയുന്നത്. നമ്മുടെ പൂർവ്വപിതാക്കന്മാരോ മാതാപിതാക്കളോ ആരെങ്കിലും ഒക്കെ പ്രാർത്ഥിച്ച് നമുക്ക് വേണ്ടി ലഭ്യമായ അനേകം നന്മയുണ്ട്. പക്ഷെങ്കിൽ പുതിയ തലമുറകള് അനേകം നന്മകളും അനുഗ്രഹങ്ങളും പ്രാർത്ഥിച്ചിട്ട് കിട്ടിയ അനേകം അനുഗ്രഹങ്ങള് വൃഥാവിലാക്കി കളയുന്നത് നാം ഒരു പക്ഷെ കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കാം. നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ നമ്മൾ നോക്കണം. നമ്മുടെ വീട്ടിലെ ഒഴിഞ്ഞ പേഴ്സുകളും ഒക്കെ കർത്താവ് കാണുന്നുണ്ട്. അത് നിറഞ്ഞിരിക്കുന്നതായിട്ട് കർത്താവിന് കാണുവാനായിട്ട് പറ്റും. നമ്മുടെ ഭവനത്തിലെ ദാരിദ്ര്യ ഞെരുക്കങ്ങളും ഒക്കെയും നിറവിന്റെ സമൃദ്ധിയുടെ അനുഭവമായി മാറുന്നത് നമ്മുടെ കർത്താവ് കാണുന്നുണ്ടോ? അതോടൊപ്പം തന്നെ നിറഞ്ഞിരിക്കുന്നത് ഒരു പക്ഷെങ്കിൽ ഒഴിഞ്ഞു പോകുന്നതും കർത്താവ് കാണുമെന്ന് നാം തിരിച്ചറിയണം. അതുകൊണ്ട് പ്രാർത്ഥിച്ചു കിട്ടിയ ആ വലിയ അനുഗ്രഹത്തിന്റെ ഭണ്ഡാരങ്ങൾ നഷ്ടപ്പെടുത്താതെ ഇരിക്കുവാനായിട്ട് നാം ശ്രദ്ധിക്കണം. എന്റെ വചനത്തിന്റെ അവസാന ഭാഗത്തേക്ക് ഞാൻ വരുകയാണ്. അനേകായിരം ജനം വചനം കേൾക്കുവാനായിട്ട് ദൈവസനത്തിലേക്ക് വന്നു. തേന്മൊഴി പോലെയുള്ള വചനങ്ങൾ അവർ കേട്ട് കർത്താവിന്റെ തിരുവചനം അണ്ണാച്ചനും അശ്രമമായിട്ട് അവർക്ക് തോന്നി. യോഗം തീർന്നു. യേശു അവരെ ഓർത്ത് യേശു അവരുടെ വിശപ്പിനെ മനസ്സിലാക്കി. വചനം കേൾക്കുന്ന നമ്മുടെ കടഭാരങ്ങളെ കർത്താവ് കാണും. വചനം കേൾക്കുന്ന നമ്മുടെ വിശപ്പ് കർത്താവ് അറിയും. വചനം കേൾക്കുന്ന നമ്മുടെ രോഗങ്ങളെ കർത്താവ് സ്പർശിക്കും. വചനം കേൾക്കുന്ന നമ്മുടെ ബുദ്ധിമുട്ടുകളെ കർത്താവ് മാറ്റിത്തരും. അതിനൊരു ക്രമം കർത്താവ് നമ്മുടെ മുമ്പിൽ കാണിച്ചു തരികയാണ്. യേശു ആത്മീയ കാര്യങ്ങളിൽ മാത്രം ഇടപെടുന്നവനല്ല, മറിച്ച് നമ്മുടെ കർത്താവ് ഭൗതികമായിട്ടുള്ള നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്നവനാണ്. പക്ഷെങ്കിൽ നമുക്ക് ജീവിതത്തിന് അതിനൊരു ക്രമം ഉണ്ടാകണമെന്ന് കർത്താവ് നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. ആദ്യം ദൈവവചനം. ദൈവവചനം സമൃദ്ധിയായിട്ട് മനസ്സിൽ നിറയുമ്പോൾ, ഹൃദയത്തിൽ നിറയുമ്പോൾ കർത്താവ് ഭക്ഷണം നൽകി നമ്മുടെ വയറും നിറയ്ക്കുന്നവനാണ്. അതുകൊണ്ട് ആത്മീയമായ കാര്യത്തിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ ഭൗതികമായിട്ടുള്ള കാര്യങ്ങള് നാം അവന്റെ മുമ്പിൽ പട്ടിക നിരത്തി വെക്കാതെ തന്നെ കർത്താവ് നമുക്ക് നിറവേറ്റി തരും. മുന്നമേ അവന്റെ രാജ്യനീതിയും അന്വേഷിപ്പീൻ, എന്നാൽ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടുമെന്ന് പറഞ്ഞ കർത്താവ് വചനമെന്ന ഭക്ഷണം നമ്മുടെ അകത്തേക്ക് പോയി നമ്മുടെ ആത്മാവിനെ ബലപ്പെടുത്തുമ്പോൾ ശരീരത്തിന്റെ കാര്യങ്ങളും നമ്മുടെ കർത്താവ് നോക്കിക്കൊള്ളും. നമ്മുടെ ശരീരത്തിന്റെ രോഗാവസ്ഥ സ്വർഗം നോക്കിക്കൊള്ളും. നമ്മുടെ ഭാരങ്ങളെ സ്വർഗം നോക്കിക്കൊള്ളും. അതുകൊണ്ട് കണക്ക് കൂട്ടലെല്ലാം മറിച്ച് എല്ലാം കണക്ക് കൂട്ടിയിരിക്കുന്ന കർത്താവിന്റെ സ്ഥാനത്തിൽ വിശ്വാസത്തിന്റെ ആഴത്തിൽ കടന്നു വരുവാനായിട്ട് നമുക്ക് ഇടയാകണം. ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ. അന്തരീക്ഷനെ പോലെ ജീവസന്നിധി കണക്കുകൂട്ടലില്ലാതെ വിശ്വാസത്തിലേക്ക് കടന്നു വന്ന കർത്താവിനെ തൊട്ടറിയുവാനും ആ സ്പർശനത്തിലൂടെ അവന്റെ അത്ഭുത ശക്തി സ്വീകരിക്കുവാനും നമുക്കിടയാകട്ടെ. അനുഗ്രഹപൂർണമായ പ്രഭാതത്തിനെ അവർക്ക് ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു ചെറിയ വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി ലഭ്യമായ ദൈവത്തിനെ അവർക്ക് സ്തുതിക്കുന്നു. ഇങ്ങനെയുള്ള അവസരം തന്ന ബഹുമാനപ്പെട്ട രാജേശനോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. കർത്താവ് നമ്മളെ സമർത്ഥിയായിട്ട് വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.
ഞങ്ങൾ കൊണ്ട് 5000 പേരെ തൃപ്തിയാക്കിയ നമ്മുടെ കർത്താവായ ശുംബരാന്റെ മനുഷ്യാവതാര ശുശ്രൂഷ കാലഘട്ടത്തിലുണ്ടായിട്ടുള്ള ശ്രേഷ്ഠമായ അത്ഭുത പ്രവർത്തനങ്ങളിൽ ഒന്നാണെന്നുള്ള കാര്യം നമുക്ക് അറിയാം. അച്ഛന് വളരെ ഭംഗിയായിട്ട് ആ കാര്യങ്ങളെ പറ്റി വീണ്ടും ഒരു പുനർവിചിന്തനത്തിന് നമ്മളിടയാക്കി തീർക്കും. അമ്പരാട് സന്നദ്ധിയിൽ സന്തോഷത്തോടുകൂടി സമർപ്പിച്ചപ്പോൾ വെറും 5 അപ്പം ഞങ്ങളുടെ ഇല്ലാത്ത ചെറിയ ഒരു ഭാഗം സമർപ്പിച്ചപ്പോൾ വളരെ വലിയ ഒരു സമൂഹത്തിന് തൃപ്തി ഉണ്ടാകത്തക്കവണ്ണം ആ ചെറിയ സംവിധാനത്തിനിടയായി എന്നുള്ളത്, ഇടയാക്കി തീർത്തു എന്നുള്ളത് വളരെ വലിയ ഒരു അത്ഭുതമായിട്ട് നമ്മളതിനെ കാണുകയാണ്. അച്ഛൻ വളരെ വ്യക്തമായിട്ട് പങ്കുവെക്കലിനെ പറ്റി ചെറിയ ചുരുങ്ങിയ നിമിഷങ്ങളിലാണെങ്കിലും അച്ഛനെ ഓർപ്പിച്ച് നമ്മൾ പങ്കുവെക്കലാണ് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സമൃദ്ധിയുടെ തലങ്ങളിലേക്ക് നയിക്കുന്നത്. നമുക്കറിയാം ഇന്ന് ലോകത്തിലാണെങ്കിലും മനുഷ്യർ പങ്കുവെക്കുവാൻ തക്കവണ്ണുള്ള ആഗ്രഹമില്ലെന്നുള്ളത് നമുക്കറിയാം. വളരെ കുറച്ച് ആളുകളെ ഉള്ളൂ ദൈവം തന്ന നന്മകൾ മറ്റുള്ളവർക്കോട് ലഭ്യമാകണം എന്നുള്ള നല്ല മനസ്സോടുകൂടി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. പക്ഷെ എല്ലാ മനുഷ്യരും അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ ചില പട്ടിണിയുടെയോ ദാരിദ്ര്യത്തിന്റെ ഒന്നും അനുഭവം ആർക്കും ഉണ്ടാവത്തില്ല. പക്ഷെ പങ്കുവെക്കുക എന്ന് പറയുന്നത് ഹൃദയത്തിന്റെ ഉള്ളിൽ ദൈവം തരുന്ന ഒരു വെളിച്ചമാണ്. പക്ഷെ ആ വെളിച്ചത്തിൽ പങ്കുവെക്കുന്നതിന് മുമ്പ് ആദ്യം നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഈ വെളിച്ചത്തിന് വേണ്ടിയിട്ടാണ്. ഈ വെളിച്ചം ഞങ്ങൾക്ക് നൽകണമെന്ന് ആ വെളിച്ചം ഹൃദയത്തിലുള്ള ഉണ്ടാകുമ്പോഴാണ് മറ്റുള്ള ദൈവം തന്നെ മറ്റുള്ളവർക്ക് പകുത്തു കൊടുക്കുവാൻ തക്കവണ്ണം സംഗതിയാണ്. അങ്ങനെയുള്ളവരുടെ ജീവിതത്തിലെ സമൃദ്ധി ഉണ്ടാകും. പങ്കുവെക്കാനുള്ള മനസ്സ് കൊടുത്തപ്പോൾ ആ സമൃദ്ധിയുടെ അനുഭവം ഉണ്ടായത് ആ പങ്കുവച്ചവർക്ക് മാത്രമല്ല, കയ്യിലൊന്നും ഇല്ലാത്തവർക്ക് പോലും നികഞ്ഞു എന്നുള്ളതാണ്. കയ്യിലുണ്ടായിരുന്നവനും കയ്യിലില്ലാത്തവനും ഒക്കെ ഒരേപോലെ സമൃദ്ധിയുടെ പൂർണ്ണതയുടെ അനുഭവത്തിലെത്തി എന്നുള്ളതാണ് ഈ പങ്കുവെക്കുകയിൽ കൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. വളരെ നല്ല രീതിയിൽ അച്ഛൻ നമുക്ക് നല്ല ശ്രേഷ്ഠമായ ഒരു ഗംഭീരമായ ഒരു മെസ്സേജാണ് നമുക്ക് ഈ ഭാഗത്ത് നമുക്ക് നൽകിയത്. പക്ഷേ ഈ 5 അപ്പം കൊണ്ട് 5000 പേരെ തൃപ്തിയാക്കിയ സംഭവം നമ്മൾ പഠിക്കുമ്പോൾ ഒത്തിരി ഒത്തിരി ആശയങ്ങൾ അതിന് ഒരുപാട് ചിന്തിക്കേണ്ട സംഗതികളുണ്ട്. ഈ മകന്റെയിൽ അപ്പം കൊടുത്തു വിട്ട അമ്മ, ഈ അപ്പം കൊണ്ട് ചോദിച്ച ഉടനെ ശിഷ്യമാരുടെ കയ്യിൽ കൊടുത്ത ആ ഉൾക്കാഴ്ചയുള്ള മകന്, ഈ മകന്റെ നിന്ന് വാങ്ങി കർത്താവിന്റെ കയ്യിൽ കൊണ്ട് കൊടുത്ത അന്തരയോസ്, അല്ലെങ്കിൽ നമ്മുടെ മന്ത്രി നമ്മുടെ കേരളത്തിലെ മന്ത്രിമാരൊക്കെ ആയിരുന്നെങ്കിൽ പിണ നൽകാനായിട്ട് നോക്കി അപ്പോൾ അടിച്ചു മാറ്റിയായിരുന്നു. അമൃതത്തിലാണെങ്കിൽ അത് വാങ്ങിച്ച് കഴിഞ്ഞേച്ചു പോകായിരുന്നു, പക്ഷെ ചെയ്തില്ല. അത് കൃത്യമായിട്ട് കർത്താവിന്റെ കൈ കൊടുത്തു. ആ ഇവിടെയൊക്കെ നമ്മൾ കാണുന്നത് വളരെ ഔന്നത്യമുള്ള ഒരു മനസ്സാണ്, നല്ല ഒരു ചിന്ത നമുക്ക് ഈ പ്രഭാതത്തിൽ ബഹുമാനപ്പെട്ട സാൻ ജോസഫ് അച്ഛൻ നമുക്ക് നൽകി. അച്ഛനുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദി സ്നേഹവും കടപ്പാടും ഈ ബുധനാഴ്ച പ്രാർത്ഥനാ കൂട്ടായ്മയ്ക്ക് വേണ്ടി അറിയിക്കുന്നു. എപ്പോഴും അച്ഛന്റെ നല്ല ചിന്തകളും നല്ല സാന്നിധ്യം പ്രാർത്ഥനയും ഒക്കെ ഈ ഒരു പ്രസ്ഥാനത്തിലുണ്ടെന്നുള്ളത് ഞാൻ വലിയൊരുപാട് വിശ്വസിക്കുന്നുണ്ട്. തുടർന്നും അച്ഛന്റെ ഇതുപോലെയുള്ള നല്ല ആശയങ്ങളും ചിന്തകളും ഈ പ്രാർത്ഥന കൂട്ടായ്മയിൽ നൽകണമെന്ന് വളരെ വിനയത്തോടും സ്നേഹത്തോടും പ്രിയപ്പെട്ട അച്ഛനോട് അപേക്ഷിക്കുകയും ഈ പ്രാർത്ഥന കൂട്ടായ്മയുടെ പേരിൽ അച്ഛനോടുള്ള എല്ലാവിധമായ നന്ദി സ്നേഹവും ഹൃദയപൂർവ്വം ഈ സമയത്ത് അറിയിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ അരമനയിലെ കൂടിയിരിക്കുന്ന ഗായക സംഘം ചേർന്ന് ഒരു ഗീതം ആലപിക്കും. അതിനുശേഷം രോഗികളായിട്ടും അല്ലെങ്കിൽ മറ്റ് ആവശ്യമുള്ള ആളുകൾക്ക് വേണ്ടി മധ്യസ്ഥ നടത്തുന്നതായിരിക്കും. ആരുടെയെങ്കിലും പേരുകൾ നൽകിയിട്ടുണ്ടെങ്കിൽ വായിക്കണമെന്ന് വളരെ സ്നേഹത്തോടുകൂടി അപേക്ഷിക്കുകയും ചെയ്യുന്നു.
നമ്മുടെ രോഗികളെ നമ്മുടെ ആവശ്യങ്ങളെയൊക്കെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് 182 ഗീതം, സുവിശേഷ ഗീതങ്ങളിലെ 182 ഗീതം, എൻ യേശുവിൻ സന്നിധിയിൽ എന്നും ഗീതങ്ങൾ പാടിടുന്ന
യേശുവിൻ സന്നിധിയിൽ എന്നും ഗീതങ്ങൾ പാടിടും ഞാൻ, തന്റെ മാധുര്യമേറിടും നാമമതെ സ്തുതി ഗീതങ്ങൾ പാടിടും ഞാൻ, തന്റെ മാധുര്യമേറിടും നാമമതെ സ്തുതി ഗീതങ്ങൾ പാടിടും ഞാൻ, യേശുവിൻ സന്നിധിയിൽ എന്നും ഗീതങ്ങൾ പാടിടും ഞാൻ, കണ്ണുനീരവൻ തുടച്ചിടുമേ കരുണയിൻ കരം നീട്ടിയിടുമേ, കണ്ണുനീരവൻ തുടച്ചിടുമേ കരുണയിൻ കരം നീട്ടിയിടുമേ, എന്റെ കാൽവറി നായകനേശുമതി എന്റെ പാപങ്ങളകറ്റിയിടുവാൻ, എന്റെ കാൽവറി നായകനേശുമതി എന്റെ പാപങ്ങളകറ്റിടുവാൻ, യേശുവിൻ സന്നിധിയിൽ എന്നും ഗീതങ്ങൾ പാടിടും ഞാൻ, തന്റെ മാധുര്യമേറിടും നാമമതെ സ്തുതി ഗീതങ്ങൾ പാടിടും ഞാൻ, തന്റെ മാധുര്യമേറിടും നാമമതെ സ്തുതി ഗീതങ്ങൾ പാടിടും ഞാൻ, പരനൻ വിളി കേട്ടിടുമ്പോൾ പരമാനന്ദം ലഭിച്ചിടുമേ, പരനൻ വിളി കേട്ടിടുമ്പോൾ പരമാനന്ദം ലഭിച്ചിടുമേ, എന്റെ അകൃത്യങ്ങളൊക്കെയും അവൻ കൃപയാൽ അതിവേഗമകറ്റിടുമേ, എന്റെ അകൃത്യങ്ങളൊക്കെയും അവൻ കൃപയാൽ അതിവേഗമകറ്റിടുമേ, എന്നെ സന്നിധിയിൽ എന്നും ഗീതങ്ങൾ പാടിടും ഞാൻ, തന്റെ മാധുര്യമേ ശ്രീടും നാമമതെ സ്തുതി ഗീതങ്ങൾ പാടിടും ഞാൻ, തന്റെ മാധുര്യമേറിടും നാമമതെ സ്തുതി ഗീതങ്ങൾ പാടിടും ഞാൻ, യേശുവിൻ സന്നിധിയിൽ എന്നും ഗീതങ്ങൾ പാടിടും ഞാൻ.
പ്രാർത്ഥനയ്ക്കായി ചേരുന്നവരുടെ പേര് വായിക്കുന്നു: അമ്മിണിക്കുട്ടി, കുഞ്ഞമ്മ, ലില്ലിക്കുട്ടി ജോസഫ്, ബെന്നി, ബെൻ, എബി, കുഞ്ഞുമോൾ, എലിയമ്മ.
നമ്മുടെ ശിരസുള്ള ദൈവസന്നിധിയിൽ നമിച്ചുകൊണ്ട് ദൈവകൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കാം. കരുണയുള്ള സ്വർഗീയ ദൈവമേ, പ്രഭാതത്തിന്റെ ഈ ആമത്തിൽ ഞങ്ങൾ അതിനെ സ്തുതിക്കുകയും ആരാധിക്കുകയും വന്ദിക്കുകയും ചെയ്യുന്നു. പ്രാർത്ഥിക്കാൻ എത്തിച്ചിരിക്കുന്ന ഓരോ നിമിഷങ്ങളും അവിടുന്ന് ചുരിഞ്ഞു വന്ന അനുഗ്രഹമായിട്ട് തിരുവനന്തക്കവണ്ണം കാണുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ഹൃദയങ്ങളെ അവിടെ പ്രകാശിപ്പിക്കണമേ. വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഞങ്ങൾ കേട്ടു തന്ന രോഗികളെയും അതുപോലെ തന്നെ ഞങ്ങളുടെ ഓർമ്മയിലും ചിന്തയിലുമുള്ള വിവിധ ആവശ്യക്കാരെയും അങ്ങയുടെ കർമ്മയുടെ സമുദ്രത്തിന്റെ മുമ്പാകെ വിനയത്തോട് സമർപ്പിക്കുമ്പോൾ അടികളുടെ കുറവുകളും കുറ്റങ്ങളും ഒന്നും ഓർക്കാതെ ഞങ്ങളുടെ അപേക്ഷകളെ കേൾക്കാൻ തക്കവണ്ണം തിരുമനസ്സറിയണം. അങ്ങയുടെ സന്നിധി പ്രാർത്ഥിച്ച് അനുഗ്രഹങ്ങളെ പാവിപ്പാനോ അനുഗ്രഹങ്ങളെ പകർന്നു കൊടുക്കുവാനോ കഴിവോ ജീവിത വിശുദ്ധിയോ ഒന്നും ഞങ്ങൾക്കില്ല. എങ്കിലും തമ്പുരാനെ, ഏറ്റവും വിനയത്തോടും ഏറ്റവും വെളിമയോടും അങ്ങയുടെ തൃപ്പാദത്തെങ്കിൽ കണ്ണുനീരോടെ സമർപ്പിച്ചു വരുമ്പോൾ അവരെ തള്ളിക്കളയാതെ സ്വീകരിക്കുന്ന മഹാകാരുണ്യവാനായ ദൈവമാകുന്നു എന്നുള്ള ബോധ്യത്തോടുകൂടി ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ സന്നിധിയിൽ അടുത്ത് വരുമ്പോൾ ദേവാലയത്തിൽ നെഞ്ചത്തടിച്ച് കരഞ്ഞു പ്രാർത്ഥിച്ച ചുങ്കക്കാരന്റെ ശബ്ദം കൃത്യമായതുപോലെ തമ്പുരാനെ ഞങ്ങളുടെ അപേക്ഷകളും കേൾക്കാൻ തന്നെ അറിയണം. പ്രത്യേകിച്ച് രോഗികളായിട്ട് പേരുതന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളുടെ ഓർമ്മയിൽ വിവിധതരത്തിലുള്ള രോഗങ്ങളും പ്രയാസങ്ങളും ദുരിതങ്ങളും അനുഭവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെ രൂപം സമർപ്പിക്കുന്നു. ജീവിതം സുഖത്തിന്റെയും ദുഃഖത്തിന്റെയും ആകത്തുകയാണ് ഞങ്ങൾ തിരിച്ചറിയുന്നു. എങ്കിലും പ്രയാസങ്ങളും ദുരിതങ്ങളും രോഗങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അങ്ങനെ തള്ളി പറയാനോ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള ഈ ആഴമായ പ്രതിസന്ധികളെ ഓർത്ത് വിലപിച്ച് കരയാനോ ഇടവരാതെ ഏത് വേദനയുടെയും തീവ്രതയെ തിരിച്ചറിയാതെ വണ്ണം മുതിയുന്ന ദൈവകരങ്ങളുടെ സ്പർശനം സാന്ത്വനം ലഭിക്കാൻ തക്കവണ്ണം നമ്മുടെ എല്ലാവരെയും കൊണ്ട് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കരുണയല്ല ഒന്നുമില്ല ദൈവ ജീവിതത്തിൽ. പ്രത്യേകിച്ച് പലതരത്തിലുള്ള ഭീകരമായ രോഗങ്ങളുടെ പേരുകളൊക്കെ കേൾക്കുമ്പോൾ അസ്വസ്ഥരായി ആഴമായ നിരാശയിലോ ദുഃഖത്തിലോ വീഴുവാൻ തക്കവണ്ണം ഇടയാവുന്ന മക്കളെ കത്തിരുമ്പ സമർപ്പിക്കുന്നു. എന്റെ ജനം അനുതാപത്തോടുകൂടി സന്നദ്ധത താഴ്ത്തി കണ്ണുനീരോട് എന്നെ വിളിക്കുമ്പോൾ സ്വർഗം കീറി മുറിച്ച് അവരുടെ സന്നിധിയിലേക്ക് ഇറങ്ങി വരുന്നു വാഗ്ദാർത്ഥം വാഗ്ദത്തം ചെയ്ത സർവശക്തരെ അടുക്കിലേക്ക് ഇറങ്ങി വരത്തക്കവണ്ണം ഞങ്ങളുടെ ഹൃദയങ്ങളെ അവർ സുതാര്യമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഈ ഓരോ രോഗികൾക്കും അവരുടെ സ്പർശനം അവർക്ക് കൊടുക്കണം. അങ്ങയുടെ ശബ്ദവും അങ്ങയുടെ നോട്ടവും അങ്ങയുടെ കരകളും അതിൽ കൂടി ലഭിക്കുന്ന വാക്കുകൾക്ക് അതീതമായ ദൈവിക സ്പർശനത്തിന്റെ സുഖം അനുഭവിക്കാൻ തക്കവണ്ണം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വേദനയുടെ തീവ്രതയൊക്കെ വിസ്മരിച്ചുകൊണ്ട് അതിനപ്പുറമുള്ള ദൈവിക കരുണയുടെ ദൈവിക സംരക്ഷണത്തിന്റെ സൗരഭ്യം തിരിച്ചറിയത്തക്കവണ്ണം എല്ലാ രോഗികളെയും അവിടെ നിടയാക്കണമെന്ന് അങ്ങയുടെ കരുണയുടെ മുമ്പാകെ അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവമേ, വിവിധ തരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളെ ഓർക്കുന്നു. കുടുംബങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, മദ്യപാനം, മയക്കുമരുന്ന് മൂലം വഴിതെറ്റി പോകുന്ന തലമുറകള്, പല കുടുംബങ്ങളിലും പുറത്തു പറയത്തക്കവണ്ണ പ്രയാസമുള്ള തരത്തിലുള്ള കഷ്ടതകൾ അനുഭവിക്കുന്ന ഒരുപാട് വ്യക്തികളും കുടുംബങ്ങളും ഉണ്ട്. തമ്പുരാനെ അവരെയൊക്കെ അങ്ങയുടെ കരുണയുടെ മുമ്പാകെ സമർപ്പിക്കുന്നു. അങ്ങനെയുള്ള ആളുകളൊക്കെയും തമ്പുരാനെ കണ്ണുനീരോടുകൂടെ സ്വയം താഴ്ത്തി അങ്ങയുടെ കൃപാസനയിൽ രക്ഷയ്ക്ക് സൗഖ്യത്തിലാക്കി എടുത്തു വരുമ്പോൾ ദൈവമേ, അവരുടെ അപേക്ഷയുടെ ശബ്ദം കേൾക്കാൻ തക്കവണ്ണം അങ്ങേക്ക് മനസ്സറിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ കുഞ്ഞുങ്ങളെ അവിടുന്ന് വാഴ്ത്തണമേ, അനുഗ്രഹിക്കണമേ. പഠിക്കുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പഠിക്കുന്നത് ഓർമ്മയിൽ നിലനിൽക്കാതെ പ്രയാസപ്പെടുന്ന മക്കളെയൊക്കെ ഓർക്കുന്നു. അവരുടെയൊക്കെ ചിന്തയെ അവിടുന്ന് വികസിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യുവാക്കന്മാരെ യുവതികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് പൈശാചികമായ ലോകത്തിൽ മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഇന്റർനെറ്റ് പോലെയുള്ള ദുരുപയോഗത്തിലൊക്കെ കടന്നു പോകുമ്പോൾ ദൈവമേ, അവരുടെ ഹൃദയങ്ങളെയും അവരുടെ മനസ്സുകളെയും അവരുടെ ചിന്തകളെയും ഒക്കെ അവരുടെ സ്പർശനത്തിൽ കൂടി വിശുദ്ധീകരിക്കത്തക്കവണ്ണം സംരക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, കുടുംബജീവിതം നയിക്കുന്ന മാതാപിതാക്കളെ ഓർക്കുന്നു, സഹോദരങ്ങളെ ഓർക്കുന്നു. അവരുടെ കുടുംബ ബന്ധത്തിൽ ആഴമായ സ്നേഹവും ഭക്തിയും കൊടുക്കണമേ. ചെറിയ ഈഗോ പ്രശ്നം പോലും കുടുംബ ബന്ധം വേർപെടുത്തുന്ന അതിൽ കൂടി വഴിയാധാരമാകുന്ന മക്കളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുടുംബം ദൈവത്തിന്റെ ദാനമാണ്, ദൈവസ്നേഹത്തിന്റെ മൂർത്തിഭാവമാണ് കുടുംബജീവിതം എന്നുള്ള മനോഭാവത്തോടുകൂടി ലഭിച്ചിരിക്കുന്ന കുടുംബത്തെ ഏതൻ പ്രതീക്ഷയാക്കി തീർക്കാൻ തക്കവണ്ണം ആവശ്യമായിരിക്കുന്ന ഉൾക്കാഴ്ച, എളിമയും പരസ്പരം അംഗീകരിക്കാനുള്ള മനസ്സും എല്ലാ ദാസർക്കുള്ള പ്രധാനം ചെയ്യണമേ. ഞങ്ങളുടെ മാതാപിതാക്കളെ ഓർക്കുന്നു, ഇവിടെയും നാട്ടിലിരിക്കുന്ന മാതാപിതാക്കളെയൊക്കെ ഓർക്കുന്നു. അവരെയൊക്കെയും ബലപ്പെടുത്തി ശക്തീകരിക്കുകയും ചെയ്യണമേ. ദൈവമേ, കുഞ്ഞുങ്ങളില്ലാതെ പ്രയാസപ്പെടുന്ന ദമ്പതികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം അനുഗ്രഹീതമായ തലമുറയെ കുറിച്ച് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. വിവാഹപ്രായമെത്തിയിട്ടും അനുയോജ്യരായ പങ്കാളികളിൽ എത്താതെ പ്രയാസപ്പെടുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. തമ്പുരാനെ, എന്റെ മക്കളൊക്കെയും നല്ല കുടുംബജീവിതം നയിക്കത്തക്കോണം അവർക്ക് അനുയോജ്യരായ പങ്കാളികളിൽ എത്താൻ തക്കവണ്ണം അവർക്ക് സഹായിക്കണമേ. ജോലിയില്ലാതെ അന്വേഷിച്ച് പ്രയാസപ്പെടുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ജോലി നഷ്ടപ്പെട്ടവരെ ഓർക്കുന്നു. പിന്നെ ജോലി ചെയ്യുന്നവർക്ക് ജോലി ചെയ്യാനുള്ള ആരോഗ്യവും കഴിവും ഓർത്ത് പ്രദാനം ചെയ്യണമേ. തമ്പുരാൻ ഈ സഭയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടെ ഈ സഭയിൽ നിറയണമേ. ഇസ്രായേൽ ജനതയിൽ വിളിക്കപ്പെട്ട കൂട്ടമായി ഈ സഭയിലെ മക്കളെ അവിടെ നിന്ന് രൂപാന്തരപ്പെടുത്തണമേ. അങ്ങയുടെ ശബ്ദം കേട്ട് അനുസരിച്ച് പ്രവർത്തിക്കുന്ന ദൈവിക മക്കളായിട്ട് ആക്കി തീർക്കണമേ. സഭയെ നയിക്കുന്ന ബാബാ ത്രിവേണിയെയും പ്രത്യേകിച്ച് ഇടവകയുടെ മെത്രാപ്പോലീസിലെയും എല്ലാ ത്രിവേണിമാരെയും സഭയെയും ഈ പത്രാസനത്തൊക്കെ സമർപ്പിക്കുന്നു. അവർന്ന് വാഴ്ച അനുഗ്രഹിക്കണമേ. അടുത്ത ആഴ്ചകളായി നടക്കുന്ന ശ്രീസമയത്തിന്റെ കോൺഫറൻസ് ചേർത്ത് പ്രാർത്ഥിക്കുന്നു. ഏറ്റവും അനുഗ്രഹമായി തീരുവാണ്ടക്കോണം. കടന്നു വരുന്ന എല്ലാ സഹോദരിമാർക്കും ഒരപകടവും കൂടാതെ സന്തോഷത്തോടെ കൂട്ടായ്മ ആചരിച്ച് അതിൽ നിന്ന് ജയിക്കുന്ന കാര്യങ്ങളൊക്കെയും ജീവിതത്തിൽ ഉപയോഗപ്രദമാക്കത്തക്കവണ്ണം അടുത്ത പരിശുദ്ധാത്മാവ് ഈ കോൺഫറൻസ് നയിക്കുകയും നടത്തുകയും ചെയ്യണമേ. ക്ലാസ് എടുക്കുന്നവരെ സംബന്ധിക്കുന്നവരൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ സഭയുടെ എല്ലാ ആർത്തിക സംഘടനകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മിഷൻ പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അതിന്റെ എല്ലാ ശുശ്രൂഷകരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ ദേശത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഭരണാധികാരികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മാതൃദേശത്തെ ഭരണാധികാരികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഒരു ബുധനാഴ്ചയോടുകൂടി ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ സന്നിധിയിൽ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഞങ്ങളുടെ ശരീരം പലർത്താണെങ്കിലും മനസ്സ് അങ്ങയോട് ചേർത്ത് നിർത്താൻ തക്കവണ്ണം ഇടയാക്കി തീർത്തുള്ളൂ. എപ്പോഴും അങ്ങയോട് ചേർത്ത് നിർത്തത്തക്കവണ്ണം ഞങ്ങളുടെ ഹൃദയങ്ങളെ അടുപ്പിക്കാൻ തക്കവണ്ണം സംഗതിയാക്കണമേ. പ്രത്യേകിച്ച് അനുഗ്രഹിക്കുന്ന പ്രവചനം തന്നെ ധന്യമാക്കി അച്ഛനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കൂടുതൽ ബലപ്പെടുത്തണമേ. ആഴമായ ആശയം കൊണ്ടും ഒക്കെ അവിടെ നിന്ന് നിറയ്ക്കണമേ. കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇല്ലാതെ നന്മ കൊണ്ടും മനുഷ്യരുകളെ നിറയ്ക്കണമേ. സ്ത്രീകൾ കൂടി ഞങ്ങൾ എല്ലാവരും നിങ്ങളുടെ സന്നിധിയിൽ ശിരസ് വന്നിക്കുന്നു. ഈ പ്രാർത്ഥന ഏറ്റവും അനുകൂലമായി തീരുവാൻ തക്കവണ്ണം ഞങ്ങൾ ആരുടെയൊക്കെ ഓർത്ത് പ്രാർത്ഥനകൾ എപ്പോഴും ഓർത്ത് പ്രാർത്ഥിക്കുന്നുവോ ആ പ്രാർത്ഥനയൊക്കെ അവിടുന്ന് ചേർത്ത് അവർക്ക് ലഭിക്കത്തക്കവണ്ണം ഈ കൂട്ടായ്മ പൂർണ്ണതയിലേക്ക് വളരുവാൻ തക്കവണ്ണം അവിടുത്തെ കരങ്ങളും സ്പർശനവും ഈ പ്രാർത്ഥന കൂട്ടായ്മയുടെ കൂടെ ഉണ്ടായിരിക്കണമെന്ന് സംബന്ധിക്കുന്ന എല്ലാ മക്കളെയും അവരുടെ പ്രയാസങ്ങളെയും അവിടുന്ന് മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ എല്ലാ വാങ്ങിപ്പോലെ സ്വർഗ്ഗോത്സവത്തെ വിശ്വസിക്കണമേ. ഞങ്ങൾ നിന്നെയും നിന്റെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും ഇന്ന് വന്നാളെ സ്തുതിച്ചു പോകുവാനായിട്ട് തന്നെ ആമേൻ. പാർവതിമൂർത്തിലാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതന പുത്ര നമ്പുരാന്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സംബന്ധവും ആവാസവും ശ്രീതമ്പുരാനെ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് അങ്ങയുടെ ശബ്ദം കേൾക്കാൻ തക്കവണ്ണം ഒരുങ്ങിയെടുത്തു വന്നിരിക്കുന്ന എന്റെ എല്ലാ മക്കളുടെ മേലും ഞങ്ങളെല്ലാ ആത്മീയ കൂട്ടായ്മകളുടെ മേലും അങ്ങയുടെ മുമ്പ് കണ്ണുനീരോട് പ്രാർത്ഥിച്ച എല്ലാ ആവശ്യങ്ങളിലും പ്രത്യേകിച്ച് രോഗികളായി ചേരുന്ന നൽകിയിട്ടുള്ളവരും അതുപോലെ ഞങ്ങളുടെ ഹൃദയത്തില് ഓർത്ത എല്ലാ രോഗികളുടെ മേലും പ്രയാസങ്ങളും നൊമ്പരങ്ങളും കുടുംബത്തിലുണ്ടാകുന്ന പലതരത്തിലുള്ള അസുഖങ്ങളും അലോസരങ്ങളും അനുഭവിച്ച് ജീവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും ഞങ്ങളുടെ വാങ്ങിപ്പോരുടെ ആത്മാക്കളുടെ മേലും ഈ പ്രാർത്ഥനയെ സംബന്ധിച്ച എല്ലാവരോടുള്ള നന്ദി സ്നേഹവും കടപ്പാട് പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. പ്രത്യേകിച്ച് ആഫിയമ്മ തിരുമേനി സിനിമയുടെ സാന്നിധ്യം ഇല്ലായിരുന്നെങ്കിലും സിനിമയുടെ പ്രാർത്ഥന എപ്പോഴും ഈ കൂട്ടായ്മയ്ക്കുണ്ട്. സിനിമയോടുള്ള നന്ദി സ്നേഹം അറിയിക്കുന്നു. അതുപോലെ തന്നെ അമ്മയ സന്തോഷത്തിൽ തിരുവനന്തപുരം കൊടുത്ത അമ്മയ ഹാൾ ജോസഫച്ചൻ വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ പ്രാർത്ഥന ശ്രദ്ധിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്ത എല്ലാ വൈദിക സഹോദരങ്ങളോടുള്ള നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഈ കൂട്ടായ്മയില് മുടക്കം കൂടാൻ സമ്മതിക്കുന്ന എല്ലാ മക്കളെയും ദൈവം വാഴ്ത്തേറ്റ് എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും അതോടൊപ്പം എല്ലാവരോടുള്ള നന്ദി സ്നേഹം അറിയിക്കുന്നു. റെക്കോർഡ് ചെയ്യുന്ന മനോജ് ഏതവസം വായിക്കുന്ന പ്രിയപ്പെട്ട രാജനങ്ങൾ എല്ലാവരെയും പ്രത്യേകമായിട്ട് ഓർക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. നേരത്തെ ആവർത്തിച്ചതുപോലെ നമ്മുടെ കോൺഫറൻസ് ശ്രീസമാരുടെ കോൺഫറൻസ് അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം നിങ്ങളെ പ്രാർത്ഥിക്കുക. ഒഫീഷ്യലായിട്ട് രജിസ്ട്രേഷൻ അവസാനിച്ചിരിക്കുകയാണ്. നന്ദി വർഷം ഒരുപാട് ആളുകളെ സംബന്ധിക്കുന്ന ഒത്തിരി സന്തോഷമുണ്ട്. ഇനിയും ഒഫീഷ്യലായിട്ട് അവസാനിച്ചെങ്കിൽ തന്നെ ആർക്കെങ്കിലും ഒക്കെ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് സംബന്ധിക്കാനുള്ള ക്രമീകരണം ചെയ്യാവുന്നതാണ്. എല്ലാ പള്ളികളിൽ നിന്നും ആരെങ്കിലും റെപ്രസെന്റേറ്റീവ്സ് ഉണ്ടാകുവാൻ തക്കവണ്ണം കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. എല്ലാം അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം എല്ലാവരും ദൈവസ്ഥലങ്ങളിൽ ഓർക്കണം. ഇപ്പോൾ കൂടി എല്ലാവരോടുള്ള നന്ദി സ്നേഹം കടപ്പാട് അറിയിക്കുന്നു. ദൈവം എവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുവാനാണ്.